السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان رايا سهودرين على سهودري ماري. നമ്മൾ നേരത്തെ എടുത്തു പോന്നിട്ടുള്ള ഷർഹു ഹദീസ് ജിബ്രീൽ എന്ന ദർസിന്റെ തുടർച്ചയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ്. ജിബ്രീൽ അലൈഹിസ്സലാം സഹാബത്തിന് ദീന് പഠിപ്പിക്കുന്നതിനു വേണ്ടി അല്ല, മുസ്ലിം ലോകത്തിന് മുഴുവനും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ദീനിന്റെ അടിസ്ഥാനം പഠിക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ വരികയും എന്നിട്ട് ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടുത്തോട് ചോദിക്കുകയും അങ്ങനെ അവിടുന്ന് ഉത്തരം പറയുകയും അത് സഹാബത്ത് കേൾക്കുകയും എന്നിട്ട് നമുക്ക് കൈമാറുകയും ചെയ്ത വളരെ മഹത്തരമായ ഒരു ഹദീസാണ് ഹദീസ് ജിബ്രീൽ. ആ ഹദീസ് ജിബ്രീൽ കാര്യമായി ചർച്ച ചെയ്യുന്നത് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ അവസാനത്ത് ഖിയാമത്ത് നാളിന്റെ ഏതാനും ചില അടയാളങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ അതിന്റെ ആമുഖത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കി. പിന്നീട് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച്, അഞ്ച് ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നീട് ഈമാൻ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്. നമുക്കറിയാം ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ്. ആ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പഠിച്ച് വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ആ ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ മലായിക്കത്തുകളിൽ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവന്റെ ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെ എന്നതും നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അവന്റെ റസൂലുമാരിൽ, പ്രവാചകന്മാരിൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് അവരോടുള്ള ബാധ്യത നമുക്ക് പൂർത്തിയാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വിശ്വസിച്ചു. ശേഷം അഞ്ചാമതായി നമ്മൾ പറഞ്ഞു അല്ലെ ഇമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക എന്ന കാര്യം. ഞാൻ പറഞ്ഞിരുന്നു അന്ത്യദിനം എന്ന് പറയുന്നത്, അതിനുശേഷമുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിലോരോന്നും നമുക്ക് പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലായ ഈമാനു ബിൽ യൗമിൽ ആഖിർ ആണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അവിടെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഷർഹിൽ നമ്മൾ വായിച്ചൊരു വ്യക്തി, ഒരു മുസ്ലിമായ വ്യക്തി, അവന്റെ ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഖിയാമത്ത് നാളുണ്ട്. ഒരുവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഖിയാമത്താവുകയായി. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ ഖിയാമത്ത് സംഭവിച്ചു. പിന്നീട് അവന് ആഖിറത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും അനുഭവിക്കേണ്ടതുണ്ട്. അതിലാദ്യമായി അവൻ അനുഭവിക്കേണ്ടത് ബർസഖിയായ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ബർസഖ് എന്ന് പറഞ്ഞാൽ മറ എന്നുള്ളതാണ് ആ വാക്കിനർത്ഥം. അഥവാ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിൽ ഉള്ള ഒരു മറയാണത്. ആ കാലയളവിനുള്ള ജീവിതത്തിനാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. അതിലൊരുപാട് ആളുകൾ ഖബറിലായിരിക്കും ആ ബർസഖിയായ ജീവിതം അനുഭവിക്കുക. എന്നാൽ അതല്ലാത്ത ആളുകൾ അതല്ലാത്ത ഭൂമിയിലുള്ള മറ്റ് സ്ഥലങ്ങളിലും ആ ബർസഖിയായ ജീവിതം അനുഭവിക്കേണ്ടി വരും. അവരുടെ ഖബർ, അവരുടെ മയ്യിത്തുകൾ അത് ഖബറടക്കിയിട്ടില്ല എങ്കിൽ, അവർ കത്തിച്ചു കളഞ്ഞാലും അവരൊഴുക്കി കളഞ്ഞാലും എന്ത് തന്നെ ചെയ്താലും അവർക്ക് ബർസഖിയായ ജീവിതം അതുണ്ട്. നന്മകൾ ചെയ്ത ആളുകൾക്ക് സ്വർഗീയ അനുഭവങ്ങൾ അത് ആസ്വദിക്കാം. അഥവാ റൗളത്തു മിൻ റിയാദിൽ ജന്നയായിരിക്കും അവന്റെ ഖബർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തിന്മകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്നുള്ള കുഴിയായിരിക്കും അവന്റെ ഖബർ എന്ന് കാണാൻ സാധിക്കും. അത് ഒരാൾ ഖബറിലാക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് അവൻ ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവനും ആ ശിക്ഷയുണ്ട്. അവന്റെ ജഡം അത് കത്തിച്ചതാണെങ്കിലും ഒഴുക്കി കളഞ്ഞതാണെങ്കിലും അടക്കം ചെയ്തതാണെങ്കിലും അവനും ഈ ബർസഖിയായ ജീവിതം, അവൻ കാഫിറായിട്ടാണ് മരിച്ചതെങ്കിൽ അത് അവൻ അനുഭവിക്കേണ്ടി വരും, അഥവാ നരകശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. ഇതെല്ലാം നമ്മൾ ബർസഖിയായ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ്. ശേഷം നമ്മൾ പറഞ്ഞു പിന്നീട് ഖിയാമത്ത് നാൾ, യഥാർത്ഥത്തിലുള്ള ഖിയാമത്ത് നാൾ ലോകത്ത് സംഭവിക്കാനുണ്ട്. ഓരോ വ്യക്തിയും മരണപ്പെടുമ്പോൾ അവന്റെ ഖിയാമത്ത് മാത്രമാണ് ആരംഭിക്കുന്നത്. ഈ ലോകം മുഴുവനുമുള്ള ആളുകൾ, ജീവജാലങ്ങൾ, സകല വസ്തുക്കൾ എല്ലാം നശിച്ചില്ലാതാകുന്ന ഒരു ഖിയാമത്ത് നാൾ വരാനുണ്ട്. അസ്സാഅ അന്ത്യനാൾ വരാനുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരണപ്പെടും. പിന്നീട് ഭൂമുഖത്ത് ഒരാളും ബാക്കിയാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത എല്ലാ ആളുകളും അന്ന് മരണപ്പെടുന്നതായിരിക്കും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ഏർപ്പാടാക്കുന്ന മലക്ക് കാഹളത്തിൽ വീണ്ടും ഒരു തൂതിയാൽ, അഥവാ ഒന്നാമത്തെ തൂത്തിലാണ് ലോകാവസാനം സംഭവിക്കുന്നത്, വീണ്ടും ഒരു തൂതിയാൽ പിന്നീട് എല്ലാ ആളുകളും അവരവരുടെ ഖബറുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പുറത്തു കൊണ്ടുവരും. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്, അൽ ഈമാനു ബിൽ ബഅസ്, പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. ഒരു മുസ്ലിം അവൻ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവനാണ്. അതിൽ വിശ്വസിക്കാത്ത ആളുകൾ കാഫിറുകളാണ്. ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും അവർക്കില്ല. അവർ അള്ളാഹു വിശ്വസിക്കുന്നുണ്ടോ, അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ല എന്തെല്ലാം അവർ വാദിച്ചാൽ, ഇനിയൊരു ഖിയാമത്ത് നാളില്ല, ഇനിയൊരു ബഅസ് ഇല്ല, ഒരു പുനരുത്ഥാനമില്ല, ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ എന്നാണ് ഒരാൾ വാദിക്കുന്നതെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബഅസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ആ ബഅസ് മക്കാ മുശ്രിക്കുകൾ അതിൽ ബഹുഭൂരിപക്ഷവും ആ ബഅസിനെ നിഷേധിക്കുന്നവരായിരുന്നു. അവർക്ക് അള്ളാഹുവിന് വിശ്വാസമുണ്ടായിരുന്നു. ഏത് നിലക്ക് അള്ളാഹുവാണ് ആകാശങ്ങളെ പടച്ചത്, റിസ്ക് നൽകുന്നത്, അങ്ങനെ ഭൂമിയെയും മറ്റുമെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി അവർ മറ്റിലാഹുകളെ സമീപിച്ചിരുന്നു, അവരോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന വിശ്വാസമാണ് അങ്ങനെ ഒരു അന്ത്യദിനം അത് സംഭവിച്ചു കഴിഞ്ഞ് മറ്റൊരു ജീവിതമൊന്നും ഇനിയില്ല, അങ്ങനെയില്ല. മനുഷ്യൻ മരണപ്പെട്ട് ഖബറടക്കി അവന്റെ ശരീരം മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും അവൻ ജീവിക്കുകയോ വീണ്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്നവർ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അള്ളാഹു ഖുർആനിൽ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുനരുത്ഥാനമുണ്ട് എന്ന് അവർക്ക് ബുദ്ധിപൂർവ്വം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ചിന്തിക്കാൻ പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ചിന്തിക്കാൻ പറഞ്ഞ കാര്യത്തിൽ പെട്ടതാണ് നിങ്ങൾ എങ്ങനെയാണ് ആദ്യമായി അള്ളാഹു പടച്ചിട്ടുള്ളത് എന്ന കാര്യം ചിന്തിക്കാൻ. അവർക്ക് സംശയം, അവരെ ഖബറടക്കി കഴിഞ്ഞാൽ, അവർ മണ്ണായി കഴിഞ്ഞാൽ, അവരുടെ ശരീരം മുഴുവനും ജീർണിച്ചു കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ഇതിൽ നിന്നും പുനരുത്ഥാനം ഉണ്ടാകുക എന്നതാണ് സംശയം. അള്ളാഹു പറഞ്ഞു ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചിട്ടുള്ളത്. നിനക്ക് എത്ര വയസ്സാണ്, ആ വയസ്സിന്റെ ഒരു വർഷം അപ്പുറത്തേക്ക് അല്ല ഒരു ദിവസം, ആ വയസ്സിന്റെ ഒരു ദിവസം അപ്പുറത്തേക്ക് നോക്കിയാൽ നീ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നീ ഉണ്ടായിരുന്നു, നീ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അള്ളാഹു പടിപടിയായി ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഗർഭപാത്രത്തിലായിക്കൊണ്ട്. പിന്നീട് ഈ ഭൂമിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ പടച്ച റബ്ബിന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായതിനു ശേഷം മരണപ്പെട്ടതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാൻ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉദാഹരണമായി പറഞ്ഞൊരു കാര്യം അതാണ്. രണ്ടാമതായി ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ, അള്ളാഹു ആകാശ ഭൂമികളെ പടച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത്രയും വലുതായ, നമ്മുടെ കണ്ണുകൊണ്ട് പൂർണ്ണമായി ഒരിക്കലും കാണാൻ പോലും അതിന്റെ വ്യാപ്തി പൂർണ്ണമായും കാണാൻ സാധിക്കാത്ത ആകാശ ഭൂമികൾ, ഇത്രയും വലിയ സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ടുണ്ട്. അത് അള്ളാഹു അത് പടക്കാൻ സാധിക്കുമെങ്കിൽ വളരെ നിസ്സാരരായ ഈ ആകാശത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ തരികളായിട്ടുള്ള നിങ്ങളെ പടക്കാൻ എന്താണ് പ്രയാസം? അള്ളാഹു ചോദിച്ചു അൻതും അസദ്ദു ഖൽഖൻ അമിസ്സമാ, നിങ്ങളാണോ അതല്ല ആകാശമാണോ പടക്കാൻ വളരെ പ്രയാസമായിട്ടുള്ളത്? ബനാഹ, ആകാശത്തെ അള്ളാഹു പടച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങളെ വീണ്ടും പടക്കാനാണ് പ്രയാസം. ഇത്രയും വലിയതാണ് അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടിപ്പുകൾ. ഈ സൃഷ്ടിപ്പുകളെ കുറിച്ചിട്ടെല്ലാം ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. ഇതിനെല്ലാം അള്ളാഹുവിന് പടക്കാൻ സാധിക്കുമെങ്കിൽ പിന്നീട് നിങ്ങളെ പടക്കാനാണോ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയാസം? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് അള്ളാഹു ഇതെല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളോടല്ലേ, അതെ അള്ളാഹു ഇതെല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചിട്ടുള്ളത്. മക്കാ മുശ്രിക്കുകളായ ആളുകൾക്ക് ആ വിശ്വാസമുണ്ടായിരുന്നു. അല്ല, ലോകത്തുള്ള ഭൂരിഭാഗം ആളുകൾക്കും, വളരെ ന്യൂനാൽപക്ഷമല്ലാത്ത ആളുകൾക്കെല്ലാം തന്നെ ഇതിനെല്ലാം ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം അവർക്ക് അവരുടെ ഫിത്രത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിക്ഷേപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ശുദ്ധ പ്രകൃതിയിൽ തന്നെ ഓരോരുത്തരും സമ്മതിക്കുന്ന കാര്യമാണ് ഇതെല്ലാം വെറുതെ ഉണ്ടാവുകയില്ല, ഒരു നിസ്സാരമായ വസ്തു പോലും വെറുതെ ഉണ്ടാകുകയില്ല എന്ന് ഒരുവന് കൃത്യമായി അറിയാം. അവന്റെ ശുദ്ധ പ്രകൃതിയും അവന്റെ ബുദ്ധിയും അതാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇത്രയും വലിയ സൃഷ്ടിപ്പ് അത് വെറുതെ ഉണ്ടാകുകയില്ല എന്ന് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് അള്ളാഹു അതുകൊണ്ട് ചിന്തിക്കാൻ പറയുകയാണ്, ഇത്രയും വലിയ സൃഷ്ടിപ്പുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഇത്ര കൃത്യമായി പടച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളെ പടക്കാൻ പിന്നെ എന്ത് പ്രയാസമാണുള്ളത് എന്ന് ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളതാണ് വരണ്ടുണങ്ങിയ ഭൂമി, അതിലൊന്നുമില്ലാതെ കിടക്കുന്ന തരിശു ഭൂമി, അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഴ പെയ്യിപ്പിക്കുകയും മഴ പെയ്തിറക്കുകയും അതിൽ നിന്നും അള്ളാഹു പുതിയ ചെടികളെ ധാന്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ആ ഭൂമിയിൽ നിങ്ങൾ ഒന്നും കാണുന്നില്ല, തരിശു ഭൂമിയാണ്, ഒരു വിത്തോ ഒന്നും തന്നെ നിങ്ങൾ കാണുന്നില്ല. പക്ഷേ ഈ മഴ പെയ്തതിന് ശേഷം അതിൽ വീണ്ടും അതാ പച്ചയായിട്ട് ഓരോന്നോരോന്നായി പടച്ചുണ്ടാവുകയാണ്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ഖുർആനിൽ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഇനി സഹോദരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി, ബഅസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാൻ ബാക്കിയുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് നാളെ ഖിയാമത്ത് നാളിൽ നമ്മളുടെ ഇന്നുണ്ടായിട്ടുള്ള അതേ ശരീരം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പടക്കുക. അതല്ലാതെ പുതിയൊരു സൃഷ്ടിപ്പനെയല്ല, നമ്മുടെ ഈ ശരീരം, നമ്മളിപ്പോൾ സംസാരിക്കുന്ന നാവും വായയും അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ശരീരങ്ങളും ഇതെല്ലാം ഇതേ കാര്യം തന്നെയാണ് അള്ളാഹു പടക്കുക. അതല്ലാതെ പുതിയൊരു സൃഷ്ടിപ്പല്ല. ഇപ്പോഴുള്ളത് മണ്ണിൽ അലിഞ്ഞതിന് ശേഷം അള്ളാഹു പുതിയതായി ഒന്നും ഉണ്ടാക്കുകയല്ല, മറിച്ച് ഇതിനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും പടക്കുന്നത്. അതിന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുന്നത്. ആ ശരീരത്തിന് തന്നെയാണ് ഇന്ന് പ്രയാസപ്പെട്ട, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്ത് പ്രയാസപ്പെട്ട, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്ത് പ്രയാസമനുഭവിച്ച, ദീനിനു വേണ്ടി പ്രയാസമനുഭവിച്ച ആ ശരീരത്തിനും ആ റൂഹിനും തന്നെയാണ് അള്ളാഹു തആല നാളെ പ്രതിഫലം നൽകുന്നത്. ഏതൊരവയവം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിച്ചത്, ആ അവയവങ്ങൾക്ക് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ നരകശിക്ഷ അനുഭവിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പുതിയൊരു സൃഷ്ടിപ്പല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മക്കാ മുശ്രിക്കുകളായ ആളുകളും നിഷേധിച്ചത് അതാണ്, ഇത് ഇനി ഒന്ന് പിന്നെ ഉണ്ടാവുകയില്ല, ഈ കാണുന്ന ശരീരങ്ങൾ ഇതോടുകൂടി ഒരുമി പോകാനുള്ളതാണ്, അതിനി പിന്നീട് ഉണ്ടാകുകയില്ല എന്നാണ് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഖാഫിൽ പറഞ്ഞല്ലോ, അവർ പറഞ്ഞു ബൽ അജീബു അൻജാഅഹും മുൻദിറു മിൻഹും ഫഖാല അൽകാഫിറൂന ഹാദാ ഷൈഉൻ അജീബ്. അവർക്കൊരു താക്കീദുകാരനായി അള്ളാഹുവിന്റെ റസൂൽ വന്നതിനെ തൊട്ട് അവർ അത്ഭുതപ്പെടുകയാണ്, അവർ വലിയ അത്ഭുതത്തിലാണ്. ആ റസൂലാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇനി മറ്റൊരു ലോകമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലവും നിങ്ങൾ ചെയ്യുന്ന തിന്മകൾക്കും ധിക്കാരങ്ങൾക്കും മോശത്തരങ്ങൾക്കും ശിക്ഷയും ഉണ്ടാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആഖിറത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതൊന്ന് തൗഹീദാണ്, അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ. രണ്ട് റിസാലത്താണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ആ റസൂലായ എന്നെ നിങ്ങൾ അനുസരിക്കണം, എന്നെ അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ മാർഗം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്ന് ആഖിറത്താണ്, ഇനിയൊരു ജീവിതം ബാക്കിയുണ്ട്. ആ ആഖിറത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർ പറയുന്ന മറുപടിയാണ് ഇദാ മിത്നാ വകുന്നാ തുറാബൻ, ഞങ്ങൾ മരണപ്പെട്ട് ഇങ്ങനെ മണ്ണായി കഴിഞ്ഞാൽ എന്നിട്ട് ദാലിക റജ്ഉൻ ബഈദ്, എന്നിട്ട് വീണ്ടും ഒരു മടക്കമുണ്ടാകുക എന്നുള്ളത് അത് വലിയൊരു വിദൂരമായ സാധ്യതയാണ്, അത് ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് അവർ നിഷേധിച്ചത്. അതോ ഈ മണ്ണായി കഴിഞ്ഞാൽ പിന്നീട് ഈ ശരീരം ഉണ്ടാവുകയില്ല എന്നതാണ് അവർ നിഷേധിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു അതല്ല, അവന്റെ അതേ ശരീരം തന്നെ അത് തിരിച്ചുകൊണ്ടുവരും. അതിനും ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സംഭവം നമ്മൾ ഖുർആനിൽ വായിച്ചിട്ടുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ അങ്ങേയറ്റം വിശ്വസിച്ചവനാണ്. എന്നിട്ടുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാം കൂടുതൽ ദൃഢബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ച കാര്യം അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം പറഞ്ഞ സംഭവം, അരിനി കൈഫ തുഹീൽ മൗത, എങ്ങനെയാണ് അള്ളാഹുവേ മരണപ്പെട്ട ഒരു വ്യക്തിയെ നീ വീണ്ടും ജീവിപ്പിക്കുന്നത് എന്നെനിക്ക് കാണിച്ചു തരൂ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹു തിരിച്ചു ചോദിച്ചു, അവലം തുഅ്മിൻ, ഓ ഇബ്രാഹിം നീ വിശ്വസിക്കുന്നില്ലേ, നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, നിനക്ക് വിശ്വാസമില്ല അള്ളാഹു അങ്ങനെ ജീവിപ്പിച്ചു കൊണ്ടുവരുമെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ബല, അത് തീർച്ചയായും എനിക്ക് വിശ്വാസമുണ്ട്, വലാക്കിൻ ലിയത്തുമഇന്ന ഖൽബി, പക്ഷെ എന്റെ ഹൃദയത്തിന് കൂടുതൽ സമാധാനവും കൂടുതൽ ഉറപ്പും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാല ഫഖുദ് അർബഅത മിന ത്വൈര ഫസുർഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ. നീ ഒരു കാര്യം ചെയ്യുക, നാല് വ്യത്യസ്ത പക്ഷികളെ എടുത്തു കൊണ്ടുവരിക, എന്നിട്ട് അതിനെ കഷ്ണിച്ചുകൊണ്ട് നാല് വ്യത്യസ്ത മലകളിൽ നീ അതിനെ നിക്ഷേപിച്ചു വെക്കുക, നാലും വ്യത്യസ്ത മലകളിലേക്ക് നീ അതിനെ നിക്ഷേപിക്കുക. സുമ്മുദ്ഉഹുന്ന, പിന്നീട് നീ അവയെ ഒന്ന് വെറുതെ വിളിക്കുക തിരിച്ചു വരാൻ, അഥവാ അതിനെ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഈ നാല് പറവകളെയും കൊന്നുകൊണ്ട് അതിന്റെ ഇറച്ചികൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ച് മാറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു കിളിയെ അങ്ങനെ വെറുതെ കഴുത്തറത്ത് കൊന്ന് അങ്ങനെ വെച്ചതല്ല, മറിച്ച് അതിന്റെ ഇറച്ചികൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ച് മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യുകയും അങ്ങനെ നാല് മലകളുടെ മുമ്പിൽ വെക്കുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞു, സുമ്മദ്ഉഹും, അതിന് നീ ഒന്ന് വിളിച്ചു നോക്കൂ, യതീനക സഅയ, അത് തിരിച്ചു വരുന്നതാണ്. വഅലമന്നല്ലാഹു അസീസുൻ ഹകീം, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പ്രതാപശാലിയും എല്ലാം ഹിക്മത്തുമുള്ള യുക്തിമാനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അഥവാ ആ ശരീരം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ജീവിപ്പിക്കാൻ പോകുന്നത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമുക്ക് ധാരാളം ഖുർആനിൽ കാണാൻ സാധിക്കും, ഇതേ ശരീരമാണ് നാളെ നമുക്കെതിരെ സാക്ഷിയായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷിയായിട്ട് സാക്ഷി പറയുക എന്നുള്ളത് ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുസ്സിലത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, വയൗമ യുഹ്ഷറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യുസഊൻ. വയൗമ യുഹ്ഷറു അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അഅദാഉല്ലാഹി ഇലന്നാർ, അല്ലാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് വലിച്ചിഴക്കുന്ന ദിവസം, ഫഹും യുസഊൻ, അവരെ തെളിച്ചുകൊണ്ടു പോകുകയാണ്. ആ ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഹത്താ ഇദാ മാ ജാഊഹ, അങ്ങനെ അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ, ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ, അവരെന്താണ് ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുള്ളത്, ആ അവയവങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചത്, അവരുടെ കേൾവി കൊണ്ട് കാതുകൊണ്ട് അവർ ധിക്കരിച്ചത്, അവരുടെ തൊലികൾ കൊണ്ട് ധിക്കരിച്ചത്, ഇതെല്ലാം അവർക്കെതിരെ സാക്ഷി പറയുമെന്നാണ്. അപ്പോൾ അവർ ആ ശരീരത്തിനോട് ചോദിക്കും, വഖാലു ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന, തൊലികളോട് പറയും, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന കുറ്റവാളികളായ കാഫിറുകളായ ആളുകൾ ചോദിക്കും. അവർ പറയും, ഖാലു അൻതഖനല്ലാഹു അല്ലദി അൻതഖ കുല്ല ഷൈ, എല്ലാത്തിനെയും സംസാരിപ്പിച്ചവനായ അല്ലാഹു തന്നെയാണ് ഈ തൊലികളെ കൊണ്ടും സംസാരിപ്പിച്ചത്. വഹുവ ഖലഖക്കും അവ്വല മറ വഇലൈഹി തുർജഊൻ, നിങ്ങൾ ആദ്യമായി ഭൂമിയിൽ പടച്ചതും അവനാണ്, അങ്ങനെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണ് സംസാരിച്ചത് എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇതേ ചെവികളും ഇതേ കണ്ണുകളും ഇതേ തൊലികളും തന്നെയാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മുമ്പിൽ സാക്ഷിയാകുന്നത്. കാരണം അവർ ഇവിടെ ഇതെല്ലാം കണ്ടതാണ്, ഇവൻ ചെയ്യുന്ന തിന്മകൾക്ക് സാക്ഷിയായവരാണ്. അതുകൊണ്ട് ഈ അവയവങ്ങൾ തന്നെയാണ് നാളെ ആഖിറത്തിൽ ഉണ്ടാകുക എന്ന് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ധാരാളം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വേറൊരു സ്ഥലത്ത് പറഞ്ഞു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്നേ ദിവസം നിങ്ങളുടെ വായകൾക്ക് സീൽ വെക്കുന്നതായിരിക്കും, വതുകല്ലിമുന ഐദീഹിം, നിങ്ങളുടെ കൈകളെ ഞാൻ സംസാരിപ്പിക്കുന്നതായിരിക്കും, വതശ്ഹദു അർജുലുഹും, നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്കെതിരെ സാക്ഷിയാകും, ഈ കാലുകൾ കൊണ്ട് എവിടെ ഏതൊക്കെ തിന്മകളുടെ മേഖലകളിലേക്കാണ് നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത്, ബിമാ ഖാനു യക്ഷിബൂൻ, അവർ സമ്പാദിച്ചു കൂട്ടിയ എല്ലാ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ കാലുകളും ഇതേ കാലുകൾ തന്നെയാണ് നാളെ അല്ലാഹു പടക്കാൻ പോകുന്നത്. വേറൊരു ആയത്തിൽ കാണാം, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഐദീഹിം വഅർജുലുഹും ബിമാ ഖാനു യഅമലൂൻ, അന്നേ ദിവസം അവരുടെ നാവും അവരുടെ കൈകളും അവരുടെ കാലുകളും അവർ പ്രവർത്തിച്ചതിനെ തൊട്ട് അള്ളാഹുവിനോട് സാക്ഷി പറയും എന്ന് കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകളിൽ ഇത് തെളിവുള്ള കാര്യമാണ്. ഒരു വ്യക്തി, അയാൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയുണ്ടായി, അയാൾ ഒരുപാട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. അവസാനം മരിക്കാനായ സമയത്ത് അയാൾക്ക് അള്ളാഹുവിൽ എന്നാൽ വിശ്വാസവുമുണ്ട്, പക്ഷെ അള്ളാഹുവിനെ അയാൾ അനുസരിച്ചിരുന്നില്ല. അയാൾ അയാളുടെ മക്കളോട് വസീയത്ത് കൊടുത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കത്തിച്ചു കളയണം, എന്നെ കത്തിച്ചു കളഞ്ഞിട്ട് എന്റെ പകുതി ഭാഗം, ശാരത്തിന്റെ പകുതി ഭാഗം നിങ്ങൾ കരയിലേക്ക് അത് നിങ്ങൾ പറത്തിക്കളയണം, ബാക്കി പകുതി ഭാഗം അത് നിങ്ങൾ കടലിൽ ഒഴുക്കി കളയണം. അങ്ങനെ അവർ അദ്ദേഹം അങ്ങനെ വസീയത്ത് കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല അയാളുടെ വിഷയത്തിൽ പറയുന്നു, ആ വ്യക്തിയുടെ ഈ ചാരമെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല കടലിനോട് കൽപ്പിക്കുകയാണ്, ആ മുഴുവൻ ചാരങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി. ഭൂമിയോട് കൽപ്പിക്കുകയാണ്, മുഴുവൻ ചാരങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി. എന്നിട്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വ്യക്തിയെ പഴയ രൂപത്തിലേക്ക് പടക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, നീ എന്തിനാണ് ഇതുവരെ ഇങ്ങനെ ചെയ്തത്? ആ വ്യക്തി പറയും, റബ്ബേ എനിക്ക് അല്ലാഹുവിനെ പേടികൊണ്ടാണ്, നിന്നെ പേടികൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് ആ വ്യക്തി പറയും. അത് നിനക്കറിയുകയും ചെയ്യാം എന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു കൊടുക്കുമെന്ന് വരെ കാണാൻ സാധിക്കും. പക്ഷേ നമുക്ക് അനുവദനീയമായ കാര്യമല്ല, അങ്ങനെ നമ്മുടെ ശരീരം വസീയത്ത് ചെയ്യുക എന്നുള്ളത് അനുവദനീയമായ കാര്യമല്ല. പക്ഷേ അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് വരെ ഹദീസിൽ കാണാം. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന പാഠം, നമ്മുടെ ശരീരം അത് കത്തിച്ച് ചാമ്പലാക്കിയാലും അത് നിങ്ങൾ കടലിൽ ഒഴുക്കിയാലും അത് ഭൂമിയിൽ നിങ്ങൾ താഴ്ത്തിയാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു കൊണ്ടുവരുമെന്നാണ്. അതല്ലാതെ കത്തിച്ചു എന്നുള്ളത് കൊണ്ട് ഇനിയൊരു ഖബർ ശിക്ഷ ഉണ്ടാവുകയില്ല, ഇനി നാളെ ഒരു ഉയർത്തെനിൽപ്പ് ഉണ്ടാവുകയില്ല എന്നാലും ഞാൻ മോഹിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായിട്ട് നമുക്കത് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഈ ഇത്രയും നമ്മൾ പറഞ്ഞത് ബഅസിനെ കുറിച്ചാണ്, പുനരുത്ഥാനത്തെ കുറിച്ചിട്ടാണ്. ഇനി അങ്ങനെ പുനരുത്ഥാനമുണ്ടായി, എല്ലാവരും ജീവിച്ച് വീണ്ടും റൂഹ കിട്ടി, എല്ലാവരും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്തതായി നമുക്കൊരുക്കിയിട്ടുള്ള ആഖിറത്തിലുള്ള രംഗം എന്ന് പറയുന്നത് ഹശ്ര. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടും. അൽ ഈമാനു ബി അൽ ഹശ്ർ, ഹശ്റിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളെയും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനം ജനിച്ചു വീണിട്ടുള്ള കുട്ടി, ആ കുട്ടിയും മരണപ്പെടും, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ആ കുട്ടിയും മരണപ്പെടും, ആ കുട്ടിയും അടുത്ത കാഹളത്തിൽ വീണ്ടും ഊതുമ്പോൾ ആ കുട്ടിക്കും വീണ്ടും ജീവൻ കിട്ടും. അവസാനം വരെയുള്ള ആളുകൾ മുഴുവനും ഈ ഒരൊറ്റ ഒരു മൈതാനിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഒരുമിപ്പിക്കുന്നതായിരിക്കും. ഇതാണ് അൽ ഹശ്റിൽ നമുക്ക് ചുരുക്കി പറയാവുന്നത്. ആ ഹശ്റിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരോട് ആളുകൾ ശഫാഅത്തിന് വേണ്ടി ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ഷറിൽ വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ അടുക്കലേക്ക് പോകുന്ന സംഭവം അതിലുണ്ട്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തുൽ ഉമ്മ, ഏറ്റവും വലിയ ശഫാഅത്ത് അഥവാ വിചാരണ ആരംഭിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് ശേഷം മാത്രമാണ് അല്ലാഹു തുടങ്ങുക ആ ശഫാഅത്ത്. അതെല്ലാം ഹശ്റിൽ അവിടെ വെച്ച് സംഭവിക്കുന്നതാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് ശേഷം മലക്കുകളെയും കൂട്ടി വിധി നിർണയിക്കുന്നതിന് വേണ്ടി, വിധി തീർപ്പാക്കുന്നതിന് വേണ്ടി ആ മഹ്ഷറിലേക്ക് വരും. ഇതെല്ലാം മഹ്ഷറുമായി ഹശ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. വഹശർനാഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഫലം നുഗാദിർ മിൻഹും അഹദ, അവരിൽ ഒരാളും ബാക്കിയാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഒരാളും ഭൂമിയിൽ ബാക്കിയാവുകയില്ല, ആർക്കും എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കാനോ ഇനി എനിക്ക് ജീവിക്കാതെ എനിക്ക് ജീവിക്കണ്ട എന്ന് പറയാനോ സാധിക്കുകയില്ല. ഈ ഭൂമിയിലെ ആളുകളെല്ലാം പടച്ചു വീണിട്ടുള്ളത് ആരുടെയും താല്പര്യപ്രകാരമല്ല. ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവനും അള്ളാഹുവിനെ അനുസരിക്കുന്നവനും എല്ലാവരും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രം ജനിച്ചു വീണതാണ്. എനിക്ക് ജനിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരും വന്നതല്ല. എനിക്ക് ജനിക്കണ്ട എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ആരെങ്കിലും അള്ളാഹു പടക്കാതിരുന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം എങ്ങനെയാണോ പടച്ചത്, അതുപോലെ മുഴുവൻ ആളുകളെയും വീണ്ടും പടച്ചുകൊണ്ട് അവർക്ക് വീണ്ടും ജീവൻ നൽകിക്കൊണ്ട് അവരൊരുമിച്ച് കൂട്ടും എന്ന് കാണാം. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുക, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഗുർല, നിങ്ങളെല്ലാം നഗ്നപാതരായിക്കൊണ്ട് ചേലാകർമ്മം ചെയ്യാത്ത അവസ്ഥയിൽ, അതുപോലെ തന്നെ നഗ്നരായിക്കൊണ്ട് വസ്ത്രമില്ലാതെ നിങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അർജാലു വന്നിസ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നഗ്നതകൾ കാണുകയില്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അയ്യുഹിമ്മഹും ദാ, കാര്യം അതിനെല്ലാം നിങ്ങൾ മൈൻഡ് ചെയ്യുന്നതിനേക്കാൾ, അതിനെല്ലാം ശ്രദ്ധിക്കുന്നതിനേക്കാളും കാര്യം കടുത്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാനോ അങ്ങനെ ഒന്ന് നോക്കാനോ പോലും സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഓരോ മനുഷ്യനും അവൻ ആദ്യം ഉണ്ടായ രൂപത്തിലാണ് ഉണ്ടാവുക. ചേലാകർമ്മം ചെയ്യാതെ, വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെയാണ് ഓരോ മനുഷ്യരും അവിടെ ഉണ്ടാകുക. ആ മഹ്ഷറിന്റെ അവസ്ഥ കാരണത്താൽ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ സാധിക്കുകയില്ല. സ്വന്തം മക്കളെ പോലും, സ്വന്തം വാപ്പയും ഉപ്പയും പോലും, സ്വന്തം സഹോദരങ്ങളെ പോലും ആരെയും അവന് തിരിഞ്ഞു നോക്കാൻ സാധിക്കുകയില്ല. ഓരോരുത്തരും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ അവസ്ഥ എന്താണ് ഉണ്ടാവുക. ഇവിടെ നിഷേധിച്ച് തള്ളിയ മുഴുവൻ ആളുകൾക്കും അവർക്ക് ഒച്ച ബോധ്യം വരുന്ന സമയമാണ്. അവർക്കറിയാം ഇനി വേറെ രക്ഷയില്ല, ഓരോരുത്തരും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭം, ഇത് ഹസറിലാണ് സംഭവിക്കുന്നത്, അഥവാ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭമാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹുവും അതുപോലെ തന്നെ മലക്കുകളും അണിയണിയായിക്കൊണ്ട്, അല്ലാഹുവും അവന്റെ മുന്നിൽ മലക്കുകളും അണിയണിയായിക്കൊണ്ട് വരുന്ന സന്ദർഭം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ നേരിട്ട് മഹ്ഷറിൽ വരുന്നതാണ്, അടിമകളുടെ വിഷയത്തിൽ കാര്യങ്ങൾക്ക് തീർപ്പാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വരുന്നത്. ആ തീർപ്പാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വരുന്നത്, അതിനുവേണ്ടി തയ്യാറാകുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശഫാഅത്തുൽ ഉമ്മ, അതിനുശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തുകൊണ്ട്, ദീർഘമായി സുജൂദ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ധാരാളമായി പുകഴ്ത്തിക്കൊണ്ട്, അള്ളാഹു മറ്റൊരാൾക്കും പഠിപ്പിക്കാത്ത അങ്ങേയറ്റം പുകഴ്ത്തുന്ന വാക്കുകൾ കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് ധാരാളമായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഖളാഇന്, ഈ ഒരു വിധിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വരുന്നത് എന്ന് കാണാൻ സാധിക്കും. അവിടെ അന്ന് ഉണ്ടായിരുന്ന മുഴുവൻ അമ്പിയാക്കളുടെ അടുക്കലേക്കും ആളുകൾ പോകും. ഉലുൽ അസ്മിൽപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് പോകും, ആദം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോകും, അതുപോലെ തന്നെ ഇബ്രാഹിം നൂഹ് അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോകും, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് പോകും, മൂസ അലൈഹിസ്സലാമിന്റെയും ഈസാ അലൈഹിസ്സലാമിന്റെയും എല്ലാം തന്നെ അടുക്കലേക്ക് പോകും. അവരോരോരുത്തരും അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള വളരെ നിസ്സാരമായ പാപങ്ങൾ, അതിനെ തൊട്ട് അവർ പേടിക്കുകയാണ്. അവർ മസൂമിങ്ങളാണ്, കാര്യമായ തെറ്റുകൾ ചെയ്യാത്തവരാണ്. പക്ഷെ അവർക്ക് വന്നുപോയിട്ടുള്ള ഭൂമിയിൽ അള്ളാഹു പുറത്തു കൊടുത്തതുമാണ്. പക്ഷെ അവർക്ക് ആ സമയത്ത് പേടിയാവുകയാണ്, എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഓരോ പ്രവാചകന്മാർ പോലും അള്ളാഹുവിന്റെ അങ്ങേയറ്റം സമീപസ്ഥരായിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പോലും അവർ പറയും, ലസ്തു ബിസാഹിബി ദാക്കും, ഞങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല, ഞങ്ങൾ അതിന്റെ ആളുകളല്ല, നമുക്ക് അങ്ങനെ ശഫാഅത്ത് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുകയില്ല, ഞങ്ങൾ ഞങ്ങളുടേതായ തെറ്റുകളെ കുറിച്ച് പേടിക്കുകയാണ് എന്ന് ആ പ്രവാചകന്മാർ പറയുകയാണ്. അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുകയും അള്ളാഹുവിന്റെ റസൂൽ അതിനുവേണ്ടി സമ്മതിക്കുകയും അങ്ങനെയാണ് ഈ മഹ്ഷറിൽ ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖളാ വിധി ആരംഭിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ശഫാഅത്ത്. ഇൻഷാഅല്ലാഹ് ശഫാഅത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ആ ശഫാഅത്തുകളിൽ ഒന്നാമത്തെ ശഫാഅത്ത് ഇതാണ്, അള്ളാഹുവിന്റെ റസൂലിനുള്ള ശഫാഅത്ത്. അശ്ശഫാഅത്തുൽ ഉമ്മ, ഏറ്റവും വലിയ ശഫാഅത്ത് എന്നറിയപ്പെടുന്നത് ഈ ശഫാഅത്താണ്. ഈ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ മഖാമൻ മഹ്മൂദ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ബാങ്കിന് ശേഷവും നമ്മൾ ദുആ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഖാമൻ മഹ്മൂദ് അല്ലദി വഅത്തഹ, നീ വാഗ്ദാനം ചെയ്തതായ മഖാമൻ മഹ്മൂദ് അത് നീ നൽകണമേ എന്ന് അല്ലാഹു തആലയോട് നമ്മൾ ഓരോ ബാങ്കിന് ശേഷവും ദുആ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് എന്ന് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ കൂടെ മലായിക്കത്തുകളും സഫായിക്കൊണ്ട് വരും. ഇത് ഹശറിന്റെ ഭൂമിയിലാണ്. ഏതാണ് ഹശറിന്റെ ഭൂമി? ഹശർ നടക്കുന്നത് എവിടെയാണ്? സ്വർഗത്തിലാണോ, അതല്ല നരകത്തിലാണോ, അതല്ല വേറെ എവിടെയാണ് അത് നടക്കുന്നത്? ഹശറിന്റെ ഭൂമി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമിയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ അള്ളാഹു മറ്റൊരു ഭൂമിയാക്കി മാറ്റും. ഇതിലുള്ള മുഴുവൻ പർവ്വതങ്ങളെയും മുകളിലുള്ള ആകാശത്തെയും എല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പരന്ന ഭൂമിയായിക്കൊണ്ട് അതിലൊരടയാളവും ഒരാൾക്കും വെക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒന്നും മനസ്സിലാകാത്ത രൂപത്തിൽ വലിയ വിശാലമായൊരു ഭൂമിയായിട്ട് ഇതിനെ മാറ്റുമെന്നാണ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്. ഈ ഭൂമി മറ്റൊരു ഭൂമിയായി മാറ്റപ്പെടുന്നതും ആകാശങ്ങളുമെല്ലാം മാറ്റപ്പെടുന്നതുമായ ഒരു ദിവസം. വബറസു ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാത്തിന്റെയും നിയന്ത്രണ അധികാരമുള്ള വാഹിദ ഏകനായ അള്ളാഹുവിലേക്ക് അവരെല്ലാവരും ഓടിയെത്തുന്ന ആ ദിവസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഈ ഭൂമിയെ അതിന് മാറ്റിമറിക്കുമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തന്നു. ഏതാണ് ഈ മഹ്ശറിന്റെ ഭൂമി? അവിടുന്ന് പറഞ്ഞു, യുഹ്ശറു നാസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അലാ അർളിൻ, ഒരു ഭൂമിയിൽ, ബൈളാ അഫ്റാ, അതിന്റെ നിറമാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, അഥവാ ചുവപ്പു കലർന്ന വെളുത്തിട്ടുള്ള വെളുപ്പും അതിൽ ചുവപ്പിന്റെ കലർപ്പുമുണ്ട്, അങ്ങനെയുള്ള വലിയൊരു ഭൂമിയിലാണ് ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. കഖുർസത്തിൻ നഖീൻ, അഥവാ വളരെ ശുദ്ധിയുള്ള ഒരു ധാന്യത്തിന്റെ അത്രയും ശുദ്ധിയുള്ള, ഒരു ഖുബ്സിന്റെ ഒക്കെ അത്രയും ശുദ്ധിയുള്ള ഒരു വെളുത്ത ഒരു പ്രതലവും കൂടിയായിരിക്കും. അത്രയും വെളുപ്പും അതുപോലെ ചുവപ്പോട് കലർന്നതുമായ വലിയ വിശാലമായ ഒരു ഭൂമിയായിരിക്കും ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് പറഞ്ഞതായി കാണാൻ സാധിക്കും. തുബദ്ദൽ അർളു അർളൻ, ഭൂമി മറ്റൊരു ഭൂമിയായി മാറ്റപ്പെടും. കഅന്നഹാ ഫിദ്ദഹ, അതൊരു വെള്ളി പോലെയാണ് ഉണ്ടാവുക, അതിലെ തിളക്കമൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. ലം യുസ്ഫക് ഫീഹാ ദമുൻ ഹറാം, അതിൽ ഒരു ഹറാമായ രക്തവും വീണിട്ടില്ല. ഇന്നത്തെ ഭൂമി അത് ഒരുപാട് ഹറാമായ രക്തങ്ങൾ കൊണ്ട് മോശമായിരിക്കുകയാണ്. ഇത് മുഴുവനും മാറ്റിക്കൊണ്ട് പുതിയൊരു ഭൂമിയാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റും. അതിൽ ഹറാമായ ഒരു രക്തവും ചീന്തപ്പെട്ടിട്ടില്ല. വലം യുഅമൽ അലൈഹ ഖതീഅ, അതിലൊരു തിന്മയും അത് സംഭവിച്ചിട്ടില്ല, ഒരാളും ആ ഭൂമിയിൽ തിന്മ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഭൂമിയാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയെ മാറ്റും. അപ്പോൾ മഹ്ശറ എന്ന് പറയുന്നത് ഇവിടെയാ. അത് ചില അഭിപ്രായങ്ങൾ അത് ഷാമിന്റെ ഭാഗത്താണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സിറിയയും മറ്റുമൊക്കെയുള്ള ഷാമിന്റെ ഭാഗത്താണ് എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കിക്കൊണ്ട് ഇവിടെയായിരിക്കും ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുക. നാം ഉൾപ്പെടെയുള്ള ഇത് കേൾക്കുന്നതിന്, നിങ്ങളും പറയുന്ന ഞാനും എല്ലാം തന്നെ ഈ ഭൂമിയിൽ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ അവിടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, അതെങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് അള്ളാഹു ആളുകളെ ആ മഹ്ശറിലേക്ക് കൊണ്ടുവരിക എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തു മറിയമിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യൗമ നഹ്ശുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫ്ത വ നസൂഖുൽ മുജ്രിമീന ഇല ജഹന്നമ വർത. യൗമ നഹ്ശുറുൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച തഖ്വയുള്ള ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഇല റഹ്മാനി വഫ്ത, റഹ്മാനായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അതിഥികളെ പോലെയാണ്, വഫ്ദായിക്കൊണ്ട് അതിഥികൾ എങ്ങനെയാണ് ഒരു സ്ഥലങ്ങളിലേക്ക് ആളുകൾ ആദരിക്കുക, ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായ ആളുകളെ മഹ്ശറിലേക്ക് ആദരിച്ചു കൊണ്ടുവരിക. അവർക്ക് എല്ലാ രൂപത്തിലുള്ള വിരുന്നുകളും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള എളുപ്പങ്ങളും ഉണ്ടാകും. ഒരു അതിഥിക്ക് ആതിഥേയൻ എങ്ങനെയാണോ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, എന്തെല്ലാം സൗകര്യങ്ങൾ അവർക്കുണ്ടാകും, അതുപോലെ ആയിരിക്കും മുത്തഖീങ്ങളെ മഹ്ശറയിലേക്ക് ആനയിച്ചു കൊണ്ടുവരിക. എല്ലാ പ്രശംസകളും എല്ലാ നല്ല അനുഭവങ്ങളുമുള്ള അവസ്ഥയിലായിരിക്കും മുത്തഖീങ്ങളായ ആളുകൾ ഉണ്ടാവുക. എന്നാൽ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വീർദ, എന്നാൽ കുറ്റവാളികളായ കാഫിറുകളായ മുനാഫിക്കുകളായ ആളുകളെ നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് വീർദ, അഥവാ അവർ ദാഹിച്ചു വലഞ്ഞ് നടന്നുകൊണ്ടായിരിക്കും, അവർക്ക് വെള്ളം കിട്ടുകയില്ല, ദാഹിച്ചു വലഞ്ഞ് നടന്നുകൊണ്ടായിരിക്കും ഈ മുശ്രിക്കുകളും അതുപോലെ തന്നെയുള്ള തിന്മകൾ ചെയ്യുന്ന ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരിക എന്ന് ഈ ആയത്തിൽ കാണാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കുഫ്ഫാറുകളായ ആളുകളെ, കാഫിറുകളായ ആളുകളെ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ധിക്കരിക്കാത്ത കാഫിറുകളായ ആളുകളെ അവരുടെ മുഖത്തിലായിരിക്കും, മുഖത്തിൽ വലിച്ചുകൊണ്ടായിരിക്കും ഈ മഹ്ശറിൽ കൊണ്ടുവരിക എന്ന് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആർക്കെങ്കിലും അള്ളാഹു ഹിദായത്ത് നൽകിയാൽ അവനാണ് ഹിദായത്ത് ലഭിച്ചിട്ടുള്ളത്. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹും ഔലിയാഅ മിൻ ദൂനിഹി, ആരെങ്കിലും വഴിവെച്ചു പോയാൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും അവന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, അവരെ വലിയായിട്ട് അവന് കണ്ടെത്തുകയില്ല. വനഹ്ഷുറുഹും, എന്നിട്ട് അള്ളാഹു പറഞ്ഞു നാളെ നാം അവരെ ഒരുമിച്ച് കൂട്ടും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അലാ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിലാണ് കൊണ്ടുവരിക. കാഫിറുകളായ ആളുകളെ മുഖങ്ങളിലായിരിക്കും അവർ നടന്നുകൊണ്ടുവരിക. ഇന്ന് ആളുകൾ ഭൂമിയിൽ കാലിലാണ് നടക്കുന്നത്, പക്ഷെ നാളെ കാഫിറുകളായ ആളുകൾ അവർ മുഖം കൊണ്ടായിരിക്കും നടന്നുകൊണ്ടുവരിക. ഉമ്മിയൻ വബുക്കുമൻ വസുമ്മ, അവർ ബധിരരായിരിക്കും, അതുപോലെ തന്നെ അന്ധരായിരിക്കും, അവർ ഊമയുമായിരിക്കും, സംസാരിക്കാനോ കാണാനോ കേൾക്കാനോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും മുഖത്തുകൂടി നടന്നുകൊണ്ട് അവർ വരുന്നത്. മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, ഓരോ സമയവും അള്ളാഹു സുബ്ഹാനഹു വതആല അതിലെ തീജ്വാലയെ അതിന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും എന്ന് പറയുക. അപ്പൊ കാഫിറുകളായ ആളുകളെ മുഖത്തിലായിരിക്കും കൊണ്ടുവരിക. ഈ ആയത്ത് കേട്ടപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വ്യക്തി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ നബി അല്ലാഹ് യുഹ്ശറുൽ കാഫിറു അലാ വജ്ഹിഹി യൗമൽ ഖിയാമ, കാഫിറുൾ ഖിയാമത്ത് നാളിൽ മുഖം കൊണ്ട് നടക്കുമെന്നാണോ, അഥവാ എങ്ങനെയാണ് മുഖം കൊണ്ട് നടക്കുക എന്ന സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ അല്ലദി യംശാഹു അലാ റിജ്ലൈനി ഫി ദുനിയ ഖാദിറൻ അലാ അയ്യം യുംശീഹി അലാ വജ്ഹിഹി യൗമൽ ഖിയാമ, ദുനിയാവിൽ കാലുകൊണ്ട് നടത്തിക്കാൻ സാധിച്ച അള്ളാഹുവിന് നാളെ മുഖം കൊണ്ട് നടത്തിക്കാൻ സാധിക്കുകയില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല കുദ്രത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ദുനിയാവിലും കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നത്. കാലുകളുള്ള എല്ലാ ആളുകൾക്കും കാലുകൊണ്ട് നടക്കാൻ പറ്റണമെന്നില്ല, എത്രയോ ആളുകൾക്ക് നമ്മളെ പോലെയുള്ള കാലുകളുണ്ട്, പക്ഷെ ആ കാലുകൾ കൊണ്ട് അവർക്ക് നടക്കാൻ സാധിക്കുകയില്ല. അതിന് അള്ളാഹു കൊടുക്കുന്ന കുദ്രത്ത് വേണം. നിന്റെ കയ്യിൽ എന്ത് സബബുണ്ടായാലും അത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ അനുമതി കൊണ്ട് മാത്രമാണ്. കാലുള്ള എത്ര ആളുകളുണ്ട്? ചെറിയ കുട്ടികൾ, അവർ ജനിച്ച ഉടനെ തന്നെ അവർക്കും കാലുകളുണ്ട്, പക്ഷെ അവർക്ക് നടക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അനുമതി നൽകുന്ന ഒരു സമയം എത്തിയാൽ മാത്രമേ അവർ നടക്കുകയുള്ളൂ. ഇനി വലിയ ആളുകളാകട്ടെ, അവർക്ക് ഒരുപാട് കാലം നടന്ന അതേ കാലുകൾ കൊണ്ട് പിന്നീട് ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്കുണ്ടാകാറുണ്ട്. അപ്പൊ അള്ളാഹുവാണ് കുദ്രത്ത് നൽകേണ്ടത്. ഭൂമിയിൽ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നാളെ മുഖം കൊണ്ട് നടക്കാനും അള്ളാഹു കുദ്രത്ത് നൽകിയാൽ അങ്ങനെ അത് അവരെ നടത്തിക്കുമെന്നാണ്, അഥവാ ഒരു നിന്ദ്യമായ അവസ്ഥയിൽ അവരെ കൊണ്ടുവരുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നുകൂടി വ്യക്തമായിട്ടൊരു ഹദീസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല സർരി ഫി സൂറത്തിർ റിജാൽ, ഖിയാമത്ത് നാളിൽ മുതകബ്ബിരീങ്ങളെ, അഹങ്കാരികളായ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അംസാല സർ, അഥവാ ചെറിയ ഉറുമ്പുകളുടെ വലിപ്പത്തിലായിരിക്കും. ഫി സൂറത്തിർ റിജാൽ, എന്നാൽ അവർ ഉറുമ്പിന്റെ രൂപത്തിലല്ല, മനുഷ്യന്മാരുടെ രൂപത്തിൽ തന്നെ വളരെ ചെറുതായിക്കൊണ്ട് ആളുകളുടെ ഇടയിൽ കൂടെ ആയിരിക്കും ഭൂമിയിൽ വലിയ അഹങ്കാരികളായിട്ട് നടന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരിക. യഖ്ഷാഹു മുസ്ലിമു മിൻ കുല്ലി മക്കാൻ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവർക്ക് നിന്ദ്യത അവരെ ആവരണം ചെയ്യും. നിന്ദ്യത അവർക്കുണ്ടാകും അല്ലെ? അങ്ങനെയല്ല, ഭൂമിയിൽ ഇപ്പോൾ വളരെ നിസ്സാരമായതിന് ആളുകൾ പൊതുവെ കിബിറുള്ള ആളുകൾ എന്തായിരിക്കും ചെയ്യുക? അതിനെ നിന്ദിച്ചു കളയും. ഇപ്പൊ ഭൂമിയിൽ മുഴുവൻ ആളുകളോടും കിബിറോടുകൂടി പെരുമാറിയ ആളുകൾ ഉണ്ടാകും. ഇപ്പൊ കിബിർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കിബിർ എന്താണ്? ഏറ്റവും വലിയ കിബിർ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള കിബിറാണ്. തൗഹീദ് അനുസരിക്കാതിരിക്കല. കിബറെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചെറുതാക്കി കാണലും സത്യത്തെ നിരാകരിക്കലുമാണ്. സത്യം വന്നാൽ സ്വീകരിക്കുകയില്ല, കിബറായിരിക്കും. ഏറ്റവും വലിയ സത്യം തൗഹീദാണ്. ആ തൗഹീദ് അവന് കൃത്യമായിട്ട് അറിയാം. തൗഹീദ് നിഷേധിക്കാൻ മാത്രം ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഷിർക്കിലേക്ക് അകപ്പെടാൻ മാത്രം, ഷിർക്കിന് യാതൊരു തരത്തിലുള്ള ഒരു അതിലേക്ക് വലിക്കുന്നതായ ഒരു ദേഹേച്ഛയുമില്ല. ആളുകൾ ഷിർക്ക് ചെയ്യാൻ അതിനൊരു താല്പര്യവുമില്ല, ഒരു പ്രലോഭനവും ഷിർക്കിലില്ല. മറ്റു കാര്യങ്ങളെ പോലെയല്ല. മറ്റു ദുനിയാവിന്റെ പല ഷഹവത്തുകൾക്കും ആളുകൾക്ക് അതിലേക്ക് താല്പര്യമുണ്ട്. ഷിർക്കിലേക്ക് അങ്ങനെ താല്പര്യം പോലും ഇല്ല. കാരണം ഷിർക്ക് വെറും അർത്ഥശൂന്യമാണെന്ന് അവനക്കറിയാം. പക്ഷെ അവന്റെ അഹങ്കാരം കാരണത്താൽ തൗഹീദിലേക്ക് വരികയില്ല. തൗഹീദ് മനസ്സിലായാലും ബോധ്യമായാലും ഇതെല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായാലും ഇതെല്ലാം വെറും നിരർത്ഥകമാണ്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിന് കേൾക്കാനോ കാണാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് ബോധ്യമായാലും അവന്റെ കിബർ കാരണത്താൽ അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയോ ഇബാദത്ത് ചെയ്യുകയോ ചെയ്യുകയില്ല. അങ്ങനെ കിബർ കൊണ്ട് നടന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ തൗഹീദുള്ള ആളുകളും ഭയപ്പെടേണ്ടതുണ്ട്. കിബർ എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിബറുള്ള വ്യക്തി മിസ്കാലദർ, ചെറിയ കിബറുള്ള വ്യക്തി പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളും പേടിക്കേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താലും ആളുകൾ അവരെ കൊച്ചാക്കി കാണുക, നിസ്സാരമാക്കി കാണുക, ജനങ്ങളെ നിസ്സാരമാക്കി കാണുക. പ്രത്യേകിച്ചും ദുനിയാവിൽ അള്ളാഹു ഒരുപാട് റിസ്ക്കൊന്നും നൽകാതെ പാവപ്പെട്ടവരായ ദുആഫാക്കളായ ദുർബലരെ കാണുമ്പോൾ അവരെ നിസ്സാരമാക്കി കളയുക, അവർക്കൊരു വില കൊടുക്കാതിരിക്കുക, ഇങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഭൂമിയിൽ കിബറോടെ നടക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാന, ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ഒരു വ്യക്തി അവൻ വലിയ കിബറോടുകൂടി വലിയ അലങ്കാര വസ്ത്രത്തിൽ അവൻ അങ്ങനെ മുടിയൊക്കെ ചീകിക്കൊണ്ട്, ഈ ഹദീസ് മുടി ചീകാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം, പക്ഷെ അവൻ കിബറോടുകൂടിയാണ് വരുന്നത്, എല്ലാവരെക്കാളും വലിയ മുന്തിയ ആളാണ് ഞാൻ, എന്നെ പോലെ ആരും അവിടെ ഇല്ല എന്ന കിബറോട് ഒരു വ്യക്തി നടന്നു വരികയും അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയും ഖിയാമത്ത് നാളുവരെ അവൻ ഭൂമിയിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുമെന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണ് കിബർ എന്ന് പറയുന്നത്. കാരണം മനുഷ്യന് കിബർ കാണിക്കാൻ ഒരു അർഹതയുമില്ല. എങ്ങനെയാണ് അർഹത ഉണ്ടാകുന്നത്? കിബർ കാണിക്കാൻ എന്തെങ്കിലും കയ്യിൽ വേണ്ട. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത്. ഒന്നും ഉണ്ടായിട്ടില്ല. അവൻ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു റിസ്ക്കും അവന്റെ കയ്യിലില്ല. സാധാരണ വെറും കൈയോടെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകും വസ്ത്രമെങ്കിലും ഉണ്ടാകും മനസ്സിലുണ്ടാകും. ഇത് വസ്ത്രവും പോലും ഇല്ല. മനുഷ്യ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വന്തമായിട്ടൊരു വസ്ത്രമില്ല, ഭക്ഷണം കഴിക്കാനൊരു മാർഗ്ഗമില്ല, ഒന്നുമില്ല. അങ്ങനെ വന്നവനാണ്. അല്ല, ഇന്ന് വലിയ ഏത് കിബറായി നടക്കുന്നവനും അധികാരത്തിനെ കൊണ്ടും അതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടും കിബർ നടക്കുന്നവനൊക്കെ നമ്മൾ ചിന്തിച്ചാൽ അവന്റെ വയസ്സ് കൂട്ടിയാൽ ഇത്രയും മുമ്പ് ഇങ്ങനെ വന്നവനാണ്, വെറും ദുർബലനായിട്ട് വന്നവനാണ്. അള്ളാഹുവിനെ മാത്രം മനസ്സിലാക്കി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മാത്രം ആസ്വദിച്ചുകൊണ്ട് കിബർ കാണിക്കുന്നവനാണ്, സ്വന്തമായി എന്തെങ്കിലും ഉണ്ടായിട്ടല്ല. അപ്പോൾ കിബർ കാണിക്കാൻ മനുഷ്യന്മാർക്ക് യാതൊരു അർഹതയുമില്ല. എന്നിട്ടും കിബർ കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമാണത്. അങ്ങനെ കിബറന്മാരായി ഭൂമിയിൽ വലസിയ ആളുകളെ നാളെ ചെറിയ ഉറുമ്പിന്റെ വലിപ്പത്തിൽ വളരെ നിസാരന്മാരായിക്കൊണ്ട്, അതോ അതിന് നടന്നു പോകുന്ന ചുറ്റും പോകുന്ന ആളുകളെല്ലാം അവരെ നിസാരന്മാരാക്കിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവിടെ നിന്ദ്യത നൽകുമെന്നാണ്. എന്നിട്ട് പറയുന്നു, ഫയുസാഖൂന ഇലാ സിജിൻ ഫി ജഹന്നം യുസമ്മ ബൂലസ്. ബൂലസ് എന്ന് പറയുന്ന ഒരു നരകത്തിലേക്ക്, നരകത്തിന്റെ ഒരു പേരാണ് ബൂലസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് അവരെ വലിച്ചഴക്കപ്പെടും. തഅലൂഹും നാറുൽ അൻയാർ. ആ ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തീയെ അതിനെ കവച്ചു വെക്കാവുന്ന, തീയെ തന്നെ തിന്നുന്ന തീ, അത്രയും കടുത്ത തീകളുള്ള ഒരു ഭാഗമാണത്. അവിടെയാണ് അവരെ പ്രവേശിപ്പിക്കുക. യുസ്ഖൗന മിൻ ഉസാറത്തി അഹ്ലിൻ നാർ തീനത്തുൽ ഖബാൽ. അവരവിടെ നിന്ന് തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക. എന്താണ് തീനത്തുൽ ഖബാൽ? നരകവാസികളുടെ രക്തവും അതുപോലെ തന്നെ ശലവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമുള്ള വളരെ വൃത്തികെട്ട, വളരെ അങ്ങേയറ്റം ദുർഗന്ധമുള്ള, തീരെ വായിൽ വെക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ദ്രാവകങ്ങളായിരിക്കും അവർക്ക് കുടിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. ആ ദുനിയാവിൽ ഇങ്ങനെ കിബർ കാണിച്ച് നടന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ അവിടെ കൊടുക്കുന്ന ശിക്ഷയാണ്. മഹ്ഷറിൽ എല്ലാവരും ഒരുപോലെയല്ല കൊണ്ടുവരപ്പെടുന്നത്. മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ അതിഥികളെ പോലെയാണ് കൊണ്ടുവരുന്നത്. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എല്ലാ രൂപത്തിൽ ആദരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ കാഫിറുകളായ ആളുകൾ അവർ മുഖത്തിലാണ് നടക്കുന്നത്. അവർക്ക് എല്ലാ രൂപത്തിലുള്ള നിന്ദ്യതയും ആവരണം ചെയ്യുന്നുണ്ട്. അന്നേ ദിവസത്തെ ആ വെപ്രാളവും പേടിയും കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യൗമ യസ്റുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമ ഇദിൻ ഷഅ്നു യുഗ്നീ. അന്നേ ദിവസം ഓരോ വ്യക്തിയും തന്റെ സഹോദരനെ വിട്ട് ഓടിയൊളിക്കുന്നതായിരിക്കും. ഭൂമിയിൽ എത്ര അടുത്ത സഹോദരനാണെങ്കിലും അവനെ നോക്കാൻ പറ്റുകയില്ല, അവൻ നോക്കാൻ സാധിക്കുകയില്ല. അവന്റെ ഉപ്പയെയും ഉമ്മയെയും അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും എല്ലാം തന്നെ അവൻ വിട്ടുകൊണ്ട് അവൻ ഓടുകയാണ്. അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ലിക്കുല്ലി മിൻഹും യൗമ ഇദിൻ ഷഅ്നു യുഗ്നീ. ഓരോരുത്തർക്കും തന്റെ കാര്യം നഫ്സി നഫ്സി എന്ന് ആലോചിച്ചുകൊണ്ടുള്ള പേടിയുള്ള ദിവസമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നതായി കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് മഹ്ഷറിൽ നാളെ നമുക്ക് വരാനുള്ളത്. പിന്നീട് ഒരു ഹദീസ് കാണാം, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു ഹദീസാണ്. മഹ്ഷറിലുള്ള രംഗം, അവിടെ എത്രമാത്രം ചൂടുണ്ടായിരിക്കും, സൂര്യൻ എത്രമാത്രം അടുത്തായിരിക്കും എന്നെല്ലാം അറിയിക്കുന്ന വളരെ ദീർഘമായ ഒരു ഹദീസുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ ഖിയാമത്ത് നാളായാൽ ഉദ്നിയത്തി ശംസു മിനൽ ഇബാദി ഹത്താ തകൂന ഖീദ മൈലിൻ ഔ ഇസ്നൈൻ, ഒന്നോ രണ്ടോ മൈൽ മാത്രം നമ്മുടെ തലക്ക് മുകളിലായിക്കൊണ്ട് സൂര്യൻ വരുമെന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, ഭൂമിയിലെ അവസ്ഥ നിങ്ങൾ നാളെ ആഖിറത്തിന്റെ അവസ്ഥയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം ഭൂമിയിൽ അങ്ങനെ ഉണ്ടായാലൂടെ ഒരു വസ്തു ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, സൂര്യനെ കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് ഇന്ന് സൂര്യനുള്ള അവസ്ഥയിൽ നിന്ന് ഒരല്പം താഴോട്ടേക്ക് വന്നാൽ പിന്നീട് ഭൂമി അത് നശിച്ചു പോകുമെന്നാണ്. നാളെ ഖിയാമത്ത് നാളിൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവന്. അപ്പോൾ എങ്ങനെയാണ് ഒരു മൈൽ അപ്പുറത്ത് സൂര്യൻ ഉണ്ടായാൽ ആളുകൾ ബാക്കിയാകുക എന്ന് ചിന്തിക്കേണ്ടതില്ല. സൂര്യൻ അങ്ങനെ നിർത്താനും ആളുകളെ ബാക്കിയാക്കാനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ രൂപത്തിൽ സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തും. ഫതസ്ഹറുഹുമുശ് ശംസു, ആ സൂര്യൻ അവർ അരിച്ചു കളയുന്ന അവസ്ഥയിലാണ്, അത്രയും കടുപ്പമുള്ള ചൂടാണ്. ഫയഖൂന ഫിൽ അർഖി, അവരെല്ലാവരും വിയർപ്പിലായിരിക്കും. ബിഖദരി അമാലിഹിം, എന്നാൽ ഓരോരുത്തരുടെയും അമലുകളുടെ തോതിലായിരിക്കും വിയർപ്പുണ്ടാവുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്, എല്ലാവരും ഒറ്റ ഭൂമിയിലാണെങ്കിലും എല്ലാവരും ഒരുപോലെ അല്ല വേർപ്പിൽ മുങ്ങുന്നത്. അടുത്തടുത്ത് നിന്നാൽ പോലും ഒരുവൻ നല്ല അമലുകൾ ചെയ്തിട്ടുള്ളവനാണെങ്കിൽ അവൻ ഒരുപാട് വേർപ്പിൽ മുങ്ങുന്നില്ല. എന്നാൽ തൊട്ടടുത്തവൻ തീരെ അമലുകൾ ചെയ്യാത്തവനാണെങ്കിൽ അതിന്റെ തോതിൽ അവൻ വേർപ്പിൽ മുങ്ങുകയും ചെയ്യും. ഇതും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് കഴിവുള്ള കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فيكونون في العرق بقدر اعمالهم, അവരുടെ പ്രവർത്തനങ്ങളുടെ കണക്കായിട്ടായിരിക്കും അവരുടെ വേർപ്പുകൾ ഉണ്ടാവുക. فمنهم من ياخذه الى عقبيه, അതിൽ ചില ആളുകൾക്ക് അവരുടെ അക്കിബ് അഥവാ കാലിന്റെ പെരടി അത്ര മാത്രമേ അവരുടെ വേർപ്പ് ഉണ്ടാവുകയുള്ളൂ, വളരെ താഴെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ومنهم من ياخذه الى حقويه ومنهم من ياخذه الى ركبتيه, ചില ആളുടെ മുട്ടിന്റെ അത്രയും വേർപ്പ് ഉണ്ടാകും. ومنهم من ياخذه الى حقويه, ചില ആളുകളുടെ അവന്റെ ഊരയുടെ അത്രയും ഭാഗം, ഊരയുടെ അത്രയും ഭാഗം വേർപ്പുണ്ടാകും. വമിൻഹും മൻ യുൽജിമുഹു ഇൽജാമൻ, ചില ആളുകളുടെ ആ വായയുടെ അത്രയും ഉണ്ടാകും. ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുശീറു ബിയദിഹി ഇലാ ഫീഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായയിലേക്ക് ചൂണ്ടിയതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഹദീസ് റിവായത്ത് ചെയ്ത സഹാബി പറയുകയാണ്. അത്രയും രൂപത്തിൽ ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിൽ വേർപ്പിൽ ഒലിച്ചുകൊണ്ടായിരിക്കും ആ മഹ്ഷറിന്റെ ഭൂമിയിൽ ഉണ്ടാവുക എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും എത്രയാണോ അമലുകൾ ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ഉണ്ടാകുക എന്നാണ്. പിന്നീട് സഹോദരങ്ങളെ, ഈ മഹ്ഷറിൽ നാം പറഞ്ഞതുപോലെ അവിടെ സംഭവിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തുൽ ഉമ്മക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് നടത്തുന്നതായിരിക്കും. ഓരോ വ്യക്തിക്കും ഹിസാബ് ഉണ്ടാകും, ഒരാളും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണക്കിൽപ്പെടാത്തതായ ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല. ഓരോരുത്തരെയും കുറിച്ചും കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിചാരണ ചെയ്യും. ആ വിചാരണ എന്ന് പറയുന്നത് അള്ളാഹുവിന് ബോധ്യപ്പെടാനല്ല, മറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താനാണ്. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്, ആരാണ് നരകത്തിൽ പോകുന്നത് എന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വിചാരണയുടെയോ അല്ലെങ്കിൽ അതുപോലെ മീസാനിലിട്ട് തൂക്കേണ്ടതിന്റെയോ ഒന്നിന്റെയും ആവശ്യം അള്ളാഹുവിനില്ല. മറിച്ച് വിചാരണ എന്ന് പറയുന്നത് നിനക്ക് ബോധ്യപ്പെടുത്താനാണ്. അതൊന്നുകൂടി നിനക്ക് ഉറപ്പുവരുത്തി നീ ശരി യഥാംവണ്ണത്തിൽ മനസ്സിലാക്കാനാണ് നിനക്ക് പിന്നീട് മീസാൻ വരുന്നത്. അത് മനുഷ്യനെ ബോധ്യപ്പെടാനാണ്, ഞാൻ എന്നോടൊരു ദുൽമും ചെയ്തിട്ടില്ല എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടാനാണ്. അള്ളാഹു പറഞ്ഞതിന്റെ താല്പര്യം ഞാനൊരു ദുൽമും ചെയ്യുകയില്ല എന്നത് അടിമകൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അള്ളാഹുവിന് ഹിസാബിന്റേതോ അല്ലെങ്കിൽ അള്ളാഹുവിന് മീസാനിന്റേതോ അള്ളാഹു ഒന്നിന്റെയും ആവശ്യമില്ല. അല്ല, മലക്കുകൾ എഴുതേണ്ട ആവശ്യം പോലും അള്ളാഹു സുബ്ഹാനഹു തആലക്കില്ല. നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതുമെല്ലാം തന്നെ മലക്കുകൾ രേഖപ്പെടുത്തുന്നത് അത് അള്ളാഹുവിന് മറന്നുപോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി അള്ളാഹുവിന് പറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല. സുബ്ഹാനഹു വതആല, മറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഭൂമിയിൽ മലക്കുകൾ രേഖപ്പെടുത്തിയത്. നന്മകൾ പറയുമ്പോൾ അത് രേഖപ്പെടുത്താനും തിന്മകൾ പറയുമ്പോൾ അത് രേഖപ്പെടുത്താനും നാളെ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് കാണിച്ചു തരാനും, നിങ്ങൾ പറഞ്ഞ ഇന്നാലിന്ന് നന്മകൾ, നിങ്ങൾ ചെയ്ത ഇന്നാലിന്ന് തിന്മകൾ, ഇതെല്ലാം ഇവിടെ രേഖയായിട്ടുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹിസാബിന്റെ രംഗങ്ങളെ കുറിച്ച് ഖുർആനിൽ ധാരാളമായി പറഞ്ഞത് ഷെയ്ഖ് അബ്ദുൽ മസീൻ അബ്ബാദ് ഹഫിളഹുല്ലാ അദ്ദേഹം ഇത് എടുത്തു കൊടുത്തതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഉരിദു അലാ റബ്ബിക സഫാ വഉരിദു അലാ റബ്ബിക സഫാ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മറ അങ്ങനെ അണിയണിയായിക്കൊണ്ട് സഫായിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ അവിടെ കൊണ്ടുവരും. കമ ഖലഖനാകും അവ്വല മറ എങ്ങനെയാണ് അള്ളാഹു ആദ്യം നിങ്ങളെ പഠിച്ചത് അതേ രൂപത്തിൽ, അത് നഗ്നരായിക്കൊണ്ട് വിവസ്ത്രരായിക്കൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കൊണ്ടുവരും. നിങ്ങൾക്ക് അവിടെ ഒന്നും കിവറ് കാണിക്കാൻ ഒന്നിനും അവിടെ സാധ്യതയില്ല, ഒന്നിനും നിനക്ക് സാധിക്കുകയില്ല. ആ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു തആല പറഞ്ഞു, വവുലിയൽ കിതാബ്, ഇതാ അവരുടെ ഗ്രന്ഥങ്ങൾ അവിടെ വെക്കപ്പെടുകയാണ്. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, മുജ്രിമുകളായ കുറ്റവാളികളായ കാഫിറുകളായ ആളുകൾ അവർ പേടിച്ചുകൊണ്ട് അതിലുള്ള കാര്യത്തിൽ എന്താണ് ഉണ്ടാവുക എന്നവർക്കറിയാം. അവർ പേടിച്ചുകൊണ്ട് പറയും, അവർ വയക്കൂലൂൻ, അവർ പറയും, അവർ പറയും, എന്റെ നാശം, എന്താണ് ഈ കിതാബ്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ചെറുതോ വലുതോ ഒരു കാര്യം പോലും അതിൽ വിട്ടിട്ടില്ല. ഞാൻ ആരും അറിയാതെ ചെയ്ത ചെറിയ കാര്യവും എല്ലാവരുടെ മുന്നിൽ ചെയ്ത വലിയ കാര്യം ഒന്നും അതിൽ വിടാതെ ഇല്ല അഹ്സാഹ, അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്താണോ പ്രവർത്തിച്ചത് അവർക്ക് മുന്നിൽ ഹാജരാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല കാണിക്കും. അള്ളാഹു ഒരാളോട് അക്രമ കാണിക്കുകയില്ല. നീ ചെയ്യാത്തൊരു തെറ്റ് നിന്റെ പേരിൽ എഴുതുകയില്ല. നീ ചെയ്തത് മാത്രം, അത് നീ ഓരോരുത്തരും ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇത് കാണുമെന്ന. സഹോദരങ്ങൾ, ഇത് കാഫിറുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും കാഫിറുകളെ കുറിച്ച് പറഞ്ഞ എല്ലാ ആയത്തുകളും മുസ്ലിമീങ്ങൾക്കും അതിൽ നിന്നുള്ള പാഠം എടുക്കൽ അത് നിർബന്ധമായിട്ടുള്ളതാണ്. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ ചിന്മകളെല്ലാം തന്നെ സഹോദരങ്ങളെ ആ കിതാബിലുണ്ടാകും. ആ കിതാബ് അള്ളാഹു സുബ്ഹാനഹു വതാല നാളെ അവിടെ നമുക്ക് കാണിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അപ്പോൾ ആ വിചാരണയിൽ ആർക്കെങ്കിലും അവന്റെ കിതാബ്, അവന്റെ രേഖകൾ എഴുതിയ കിതാബ് അത് വലത് കൈയിലാണ് നൽകപ്പെട്ടതെങ്കിൽ, ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അവനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു ഹിസാബായിരിക്കും, ഒരു വിചാരണയായിരിക്കും ഉണ്ടാവുക. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, വളരെ സന്തോഷത്തോടുകൂടി അവന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് അവൻ തിരിച്ചുപോകും. ഇതാ എന്റെ വിചാരണ വളരെ എളുപ്പമായിരുന്നു. അല്ലെ, ആളുകൾ ഇവിടെ ഭൂമിയിൽ അങ്ങനെ ചെയ്യാറില്ല. പരീക്ഷയിൽ വളരെ എളുപ്പമായി നല്ല റിസൾട്ടൊക്കെ കിട്ടിയാൽ ആളുകൾ കുടുംബക്കാരുടെ വീട്ടുകാരുടെ അടുക്കലേക്ക്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ഓടിപ്പോകും. ഇതാ എന്റെ, എനിക്ക് നല്ല മാർക്കാണ് കിട്ടിയത് എന്നുള്ളത് അള്ളാഹു തആല പറഞ്ഞു തരികയാണ്. നാളെ ആഖിറത്തിലും ഇതുപോലെ നിന്റെ കിതാബിൽ നല്ല കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എങ്കിൽ സന്തോഷത്തോടുകൂടി അവന്റെ കുടുംബക്കാരുടെ കൂട്ടത്തിലേക്ക് പോകും. എന്നാലോ അമ്മാമൻ ഊച്ചിയ കിതാബഹു വറാ ളഹരി, എന്നാൽ ഇടത് കൈയിൽ പുറകിലായിക്കൊണ്ട്, മുതുകിന്റെ പുറകിലായിക്കൊണ്ട് കിതാബ് ലഭിക്കുന്ന മുശ്രിഖുകളായ തിന്മകൾ ചെയ്തിട്ടുള്ള ആളുകൾ, ഫസൗഫ യദ്ഉ സുബൂറ, അവനെന്റെ നാശമേ നാർത്ത് അലച്ചുകൊണ്ട് വിളിക്കും. വയസ്ല സഈറ, ആ നരകത്തിൽ കത്തിയെരിയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരികയാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയൗമ ഇദിൻ തുഅറളൂന ലാ തഖ്ഫ മിൻകും ഖാഫിയ, അന്നേ ദിവസം നിങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ലാ തഖ്ഫ മിൻകും ഖാഫിയ, ഒരു കാര്യം അള്ളാഹുവിന് ഗോപ്യമാവുകയില്ല, മുഴുവനും നിങ്ങളെ അവിടെ കൊണ്ടുവരും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി, അപ്പോൾ ആരുടെ വലം കൈയിലാണോ കിതാബ് നൽകപ്പെടുന്നത്, ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ, അവൻ ആളുകളോടൊക്കെ പറയുക, എന്റെ കിതാബ് വായിച്ചു നോക്കൂ, എന്റെ കിതാബ് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ആളുകളോട് പറയും. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു ഹിസാബുണ്ട് എന്നുള്ളത് ഭൂമിയിൽ ഞാൻ വിശ്വസിക്കുകയും പറയുകയും ചെയ്ത ആളുകളാണ്. ഞാനിതിനെ നിഷേധിച്ചിരുന്നില്ല, ഇങ്ങനൊരു ഹിസാബ് വരും. ഓരോ കാര്യത്തിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നാളെ കണക്ക് പറയേണ്ടി വരും. അത് സാമ്പത്തിക ഇടപാടിലാകട്ടെ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഏത് ഇടപാടിലാകട്ടെ, ഒരു വ്യക്തിയോട് ആരും കാണാതെ ദുൽമ ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, വിചാരണയുണ്ട് എന്ന കാര്യം വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്ന് അവൻ അവിടെ പറയും. അല്ലാഹു പറയുന്നു, ഫഹുവ ഫീ ഈശത്തിൻ റാളിയ, അവൻ വളരെ തൃപ്തികരമായ സ്വർഗീയ ജീവിതത്തിലായിരിക്കും. ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിൽ. ഖുതൂഫുഹ ജാനിയ, അവിടെയുള്ള പഴവർഗ്ഗങ്ങൾ അടുത്തായിരിക്കും, അവൻ പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നു. കുലു വശ്റബു ഹനി അൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ഈ ദുനിയാവിൽ നിങ്ങൾ ഈ അമൽ ചെയ്തതിന്റെ പകരമായി അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകി, നിങ്ങൾ കുടിച്ചുകൊള്ളൂ, ഭക്ഷണം കഴിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നാൽ നേരെ തിരിച്ച് വമ്മാ മനൂചിയ കിതാബഹു ബിശിമാൽ, അപ്പോൾ ആരുടെ ഗ്രന്ഥമാണോ ഇടത് കൈയിലായി ലഭിക്കുന്നത്, ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ, എനിക്ക് ഈ കിതാബ് നൽകിയിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. വലം അജ്രി മാ ഹിസാബിയ, ഈ ഹിസാബ് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ, ഇങ്ങനൊരു ഹിസാബ് ഇല്ലായിരുന്നെങ്കിൽ, യാ ലൈതഹ കാനത്തുൽ ഖാദിയ, ആ അന്ന് മരണപ്പെട്ടതിനോടുകൂടി എന്റെ ജീവിതം അവസാനിച്ചിരുന്നെങ്കിൽ, എന്റെ മരണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും തീർപ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ പറയും. മാ അഗ്ന അന്നി മാലിയ, ഞാൻ ഭൂമിയിൽ ഏത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഒരുപാട് സമ്പത്തുണ്ടാക്കിയത്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരുപാട് സമ്പത്തൊക്കെ ഞാൻ ഉണ്ടാക്കി, ആ സമ്പത്ത് എനിക്കൊന്നും ഉപകരിച്ചില്ല. ഹലക അന്നി സുൽത്താനിയ, ഏത് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണോ ഞാൻ എന്റെ അധികാരം ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളത്, ആ അധികാരവും ഇന്നെന്നെ രക്ഷപ്പെടുത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഖുദൂഹു ഫഖുല്ലു തുമ്മൽ ജഹീമ സല്ലു, അവനെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുക. ആ നരകം എങ്ങനെയുള്ളതാണ്, തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹ സബ്ഊന ദിറാഅൻ ഫസ്ലുകു, അവന്റെ 70 ചങ്ങലകളുള്ള, 70 മുഴമായി ചങ്ങലകളുള്ള ആ നരകത്തിലേക്ക് അവൻ വലിച്ചെറിയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുക. സഹോദരങ്ങളെ, നരകത്തിൽ നാളെ ഹിസാബിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. ഓരോരുത്തരും എന്താണ് ചെയ്തത് എന്ന് അള്ളാഹു തആല അവിടെ ബോധ്യപ്പെടുത്തി തരും. ഇന്ന് അള്ളാഹു സുബ്ഹാനഹു നമുക്കെല്ലാം പരിചയമുള്ള സൂറത്തിൽ അള്ളാഹു പറയുന്നു, യൗമ ഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ, ലിയുറവും അന്നേ ദിവസം ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരും അവരുടെ അമലുകൾ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും ഒരു മിസ്ഖാൽ ദർറത്ത്, ഒരു ഉറുമ്പിന്റെ കാലെത്രയാണ് ഉണ്ടാവുക, അത്രയും കണികയായിട്ടുള്ള അത്ര ഒരു നന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ യറഹു, അവനതിനെ കാണുന്നതാണ്. വമൻ യഅമൽ മിസ്ഖാൽ ദർറത്തിൻ ശർറൻ യറഹു, ആരെങ്കിലും അത്രയും നിസാരമായ ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവിടെ കാണിച്ചു തരുന്നതാണ് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുക. അപ്പോൾ അത് ഈ ഹിസാബ്, ഈ ആഖിറത്തുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് സഹോദരങ്ങൾ, നമുക്ക് അതിന് അമലുണ്ട്. ഇത് കേവലം വിശ്വസിക്കേണ്ട കാര്യമല്ല. ഈ ഒരു ഹിസാബ് നമ്മുടെ ഏതൊരു കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു അവയവങ്ങൾക്കും നമ്മുടെ നാവിന് ഹിസാബുണ്ട്, നമ്മുടെ കണ്ണിന് ഹിസാബുണ്ട്, നമ്മുടെ കേൾവിക്ക് ഹിസാബുണ്ട്, നമ്മുടെ തൊലികൾക്ക് ഹിസാബുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെ ഹിസാബുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഇത് പഠിപ്പിക്കുന്നത്, അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മുടെ ഹിസാബ് എളുപ്പമുള്ള ഹിസാബാക്കി മാറ്റുമാറാകട്ടെ. സഹോദരങ്ങളെ, അവിടെ ഹിസാബ് എന്ന് പറഞ്ഞാൽ അത് കേവലം മനുഷ്യന്മാർക്ക് മാത്രമല്ല, ദുനിയാവിൽ ഇവിടെ അള്ളാഹുവിന്റെ തക്ലീഫിനൊന്നും ബാധകമല്ലാത്ത, അഥവാ അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾക്ക് വിധേയം ആകാത്ത ആളുകളായ മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങൾക്ക് പോലും നാളെ അള്ളാഹു ഹിസാബ് നടത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും ഓരോരുത്തർക്കും എന്താണോ ഹക്കുള്ളത് അത് നിർവഹിക്കപ്പെടും. ദുനിയാവിൽ എല്ലാ ഹക്കുകളും ആൾക്കാർക്ക് കിട്ടിക്കോളുന്നില്ല, പക്ഷേ ആഖിറത്തിൽ ആ ഹക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. ഹത്താ യുഖാദലി ശാത്തിൽ ജൽജാഇ മിന ശാത്തിൽ ഖർനഹ, ഭൂമിയിൽ കൊമ്പുള്ള ആടുകൾ കൊമ്പില്ലാത്ത ആടുകളെ ദ്രോഹിക്കും. നമ്മൾ പൊതുവെ കാണുന്നതാണ്, കൊമ്പുള്ള ആടുകൾ പൊതുവെ കൊമ്പില്ലാത്ത ആടുകളെ ദ്രോഹിക്കും. അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട് പകരമായിട്ട് കൊമ്പുള്ള ആടിന് പകരം വീട്ടാനുള്ള അവസരം കൊടുക്കും. പിന്നീട് എല്ലാ മൃഗങ്ങളോടുമൊക്കെ കുനു തുറാബ, മണ്ണായിക്കൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്യും. ഈ കാര്യങ്ങൾക്ക് ശേഷമാണ് ഈ കലാ മുഴുവൻ വീട്ടും ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്യമൃഗങ്ങൾ മുൽമ ചെയ്യാറുണ്ട്, ആക്രമം ചെയ്യാറുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാതെ തന്നെ അവർ പോയി ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലും അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പകരം അതിന് അനുവദിക്കുമെന്ന്. അപ്പോ ഈ തക്ലീഫിന് ബാധകമായ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചതല്ല, എന്നാൽ മൃഗങ്ങളെ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചതാണ്. ആ ദുനിയാവിലേക്ക് മാത്രമായി സൃഷ്ടിച്ച മൃഗങ്ങൾക്ക് പോലും ഈ ഹിസാബ് നാളെ അവിടെ ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക സഹോദരങ്ങളെ. അന്ന് ഓരോരുത്തരും മുട്ടിലെഴിഞ്ഞുകൊണ്ടായിരിക്കും വരിക, മുട്ടിലെഴിഞ്ഞുകൊണ്ടാണ് വരിക ആ ദിവസത്തിന്റെ പേടി കാരണത്താൽ. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, ഓരോരുത്തരും ഇങ്ങനെ മുട്ടിലെഴിഞ്ഞുകൊണ്ട് അന്നേ ദിവസം വരുന്നതായിരിക്കും. കുല്ല ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹൻ യൗമ തുജ്സൗനമാകും തഅമലൂ, ഓരോരുത്തരും അവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് വിളിക്കപ്പെടും. അത് എന്താണ് അവർ പ്രവർത്തിച്ചത് എന്ന് കാണുകയും ചെയ്യും. ഈ ഹിസാബ് എന്ന് പറയുന്ന സഹോദരങ്ങളെ, രണ്ടു രൂപത്തിലുള്ള ഹിസാബുണ്ട്, രണ്ടു രൂപത്തിലുള്ള ഹിസാബുണ്ട്. ഒരു ഹിസാബ് എന്ന് പറഞ്ഞാൽ അത് കേവലം കാണിക്കല് മാത്രമാണ്, അവർക്ക് കാര്യമായ ചോദ്യമൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നീ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കേവലം കാണിക്കുകയും ഇത് ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഹിസാബുണ്ട്. ആ ഹിസാബ് ലഭിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഹിസാബ് ലഭിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു നമ്മോട് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി ചോദിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ്. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാണിച്ചു തരും, നീ ഇന്നാലിന്ന തിന്മകൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ദുനിയാവിലും എല്ലാവരുടെ മുന്നിൽ മറച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ നിനക്ക് പുറത്തു തരികയും ചെയ്യുന്നു. അഥവാ ഒരാളും ഒരിക്കലും അത് അറിയാൻ പോകുന്നില്ല. നീ ദുനിയാവിൽ ചെയ്തിട്ടുണ്ട്, അള്ളാഹു അത് നിനക്ക് ഭംഗിയായി ആളുകളുടെ കണ്ണിൽ പെടുത്താതെ മറച്ചു തരുന്നു. നാളെ ആഖിറത്തിൽ പോലും അള്ളാഹു അത് അറിയിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ എത്ര വലിയ ഔദാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് നടന്ന് അങ്ങനെ തൗബ ചെയ്ത് മരണപ്പെട്ടവനായിരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഫദ്ലു കൊണ്ട് പുറത്തു കൊടുത്തവനായിരിക്കാം, തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്തായാലും. അങ്ങനെയുള്ള ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അള്ളാഹു അങ്ങനെയുള്ള ഒരു മുഅ്മിനിന് അടുത്തേക്ക് വരികയാണ്, അടുത്തു വരികയാണ്. എന്നിട്ടോ ഫയലു അലൈഹി കനഫഹു വയസ്തുറുഹു, ആരും കാണാതിരിക്കാനുള്ള ഒരു മറ സ്വീകരിക്കും. ഓരോ വ്യക്തിയുടെ അടുക്കലേക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പറയും. എന്നിട്ട് പറയും, ഫയഖുൽ അതഅരിഫു ദംബ കദാ, നീ ഇന്നാലിന്ന തിന്മകൾ ചെയ്തിട്ടില്ലേ, ആരും അറിയാതെ ഇന്നാലിന്ന തിന്മ ചെയ്തിട്ടില്ലേ, അതഅരിഫു ദംബ കദാ, ഈ ഒരു തിന്മയും നീ ചെയ്തിട്ടില്ലേ. അവൻ പറയും, നഅം ഐ റബ്ബ്, അല്ലാഹേ റബ്ബേ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഹത്താ ഇദാ ഖററ ബിദുനൂബിഹി, അങ്ങനെ ഒരുപാട് തിന്മകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, വറാ ഫി നഫ്സിഹി അന്നഹു ഹലക്, ഞാൻ നശിച്ചത് തന്നെയെന്ന് മനസ്സിലാക്കും. ഇങ്ങനെ തിന്മകൾ കാണിക്കാൻ തോന്നി തുടങ്ങിയപ്പോൾ അവൻ പറയും, അവൻ വിചാരിക്കും മനസ്സിൽ, എനിക്കിനി രക്ഷയില്ല, ഞാൻ നരകത്തിലേക്ക് തന്നെയായിരിക്കും, ഞാൻ നശിച്ചിരിക്കുന്നു എന്നാൻ വിചാരിക്കും. അള്ളാഹു തആല ആ സമയത്ത് പറയും, സതർതുഹ അലൈക ഫി ദുനിയ, നിനക്ക് ദുനിയാവിൽ ഞാൻ ഇത് മറച്ചു തന്നിട്ടുണ്ട്, ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. വഅന അഗ്ഫിറുഹ ലക അൽയൗം, ഇന്നേ ദിവസം ഞാൻ നിനക്കത് പുറത്തു തരികയും ചെയ്യുന്നു. ഫയുഅ്ത കിതാബ ഹസനാതിഹി, അങ്ങനെ അതെല്ലാം വായിച്ചുകൊണ്ട് അവന്റെ ഹസനാത്തിന് നന്മകളുടെ ഏടുകളുള്ള കിതാബ് അവന് കൊടുക്കും. ഈ കിതാബാണ് അവൻ പിന്നീട് അവന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയി കാണിക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ അതിനാ തിന്മകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവന് കാണിക്കാൻ സാധിക്കുക? അവന്റെ ഭാര്യ അറിയാത്ത, അവന്റെ കുട്ടികൾ അറിയാത്ത, അവന്റെ നാട്ടുകാരറിയാത്ത തിന്മകൾ ആ കിതാബിലുണ്ടെങ്കിൽ അവൻ ആ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയി ആ കിതാബ് കാണാൻ പറയുമോ? എന്റെ കിതാബ് നോക്കൂ എന്ന് പറയുമോ? അത് പറയുന്നത് ഇതിനു ശേഷമാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള ഏടുകളിൽ നിന്നും ഹസനാത്ത് ഒഴികെയുള്ളതെല്ലാം അല്ലാഹു പുറത്തുകൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരസ്യപ്പെടുത്താൻ പാടില്ല. അല്ലാഹുവിന് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണത്. നമുക്ക് എന്ത് തന്നെ തെറ്റുകൾ സംഭവിച്ചാലും അതൊരിക്കലും ഒരാളോടും പറയാൻ പാടില്ല. നിന്റെ ഏറ്റവും അടുപ്പക്കാരനായ കൂട്ടുകാരനോടാകട്ടെ, നിന്റെ ഭാര്യയോടാകട്ടെ, നിന്റെ ഏറ്റവും അടുത്ത സഹോദരനോടാകട്ടെ പറയാൻ പാടില്ല. തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടുക. അള്ളാഹു തആല ഭൂമിയിൽ നിനക്ക് മറച്ചു തരും, നാളെ ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തും. എന്നാൽ അള്ളാഹു തആല പറയുന്നു, അമ്മൽ കാഫിറു വൽ മുനാഫിഖൂൻ, എന്നാൽ കാഫിറുകളും മുനാഫിഖുകളുമായ ആളുകൾ, ഫയഖൂലുൽ അഷ്ഹാദ്, എല്ലാ ആളുകളും അറിയും, എല്ലാവരും അവരുടെ വിചാരണ അറിയും, എന്നിട്ട് പറയും, ഹൗലാഇ ലദീന കദബൂ അലാ റബ്ബിഹിം അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, ഇവരാണ് അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ളാലിമുകളായ അക്രമകാരികളായ ഇവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടായിരിക്കട്ടെ എന്ന് ആളുകൾ പറയും. സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞു വന്നത് ഹിസാബിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഹിസാബ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തെ ഹിസാബ് എന്ന് പറയുന്നത് കേവലം അൽ അർളാണ്, അള്ളാഹു ഇങ്ങനെ കാണിക്കുക എന്നതേ അതിലുള്ളൂ. നിന്നെ ഓരോ കാര്യങ്ങളും കുറിച്ച് ചോദിച്ച് നീ അതിന് മറുപടി പറയേണ്ടി വരികയില്ല, നിനക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു നിനക്ക് അള്ളാഹുവിന്റെ അഫു നൽകപ്പെടും, അള്ളാഹു മാപ്പ് തരും, അങ്ങനെ നിന്നെ രക്ഷപ്പെടുത്തും, അള്ളാഹു നിനക്ക് മുഴുവൻ കാണിച്ചു തരും, അള്ളാഹു അത് അറിഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹുവിൽ നിന്നും ഗോപ്യമായിട്ടില്ല എന്ന് നിനക്ക് ബോധ്യപ്പെടുത്തി തരും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഹിസാബ്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അല്ലാഹു എനിക്ക് എളുപ്പമുള്ള ഹിസാബാക്കി തരണം. അല്ലെങ്കിൽ അല്ലാഹുമ്മ യസ്സിർ ലനാ ഹിസാബ്, അല്ലാഹു എന്റെ ഹിസാബ് നീ എളുപ്പമാക്കി തരണം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നതീജ, അതുകൊണ്ടുള്ള റിസൾട്ട് നമുക്ക് ഇതാണ്, ഇങ്ങനെയുള്ള ഒരു ഹിസാബ് നമുക്ക് ലഭിക്കും. അത് ലഭിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ. അതല്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഹൂസിബ യൗമൽ ഖിയാമത്തി ഉസിബ്, ആരെങ്കിലും ഖിയാമത്ത് നാളിൽ വിചാരണ ചെയ്യപ്പെട്ടാൽ ഉസിബ്, അവൻ ശിക്ഷിക്കപ്പെടുമെന്ന്. ഇത് കേട്ട സമയത്ത് ആയിഷ റളിയല്ലാഹു തന്നെയാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അവർ പറയുന്നു, ഇത് കേട്ട സമയത്ത് അവർ പറഞ്ഞു, അവർ ഖുർആനിൽ നമുക്ക് ഓതിയിട്ടുണ്ടല്ലോ, ഫസൗഫ യുഹാസബ ഹിസാബൻ യസീറ, അവന് എളുപ്പമുള്ള ഹിസാബ് നൽകപ്പെടുമെന്നുള്ളത്. എന്നാൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആർക്കെങ്കിലും ഹിസാബ് ചെയ്യപ്പെട്ടാൽ ഉസിബ്, ശിക്ഷിക്കപ്പെടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാകൽ ഹിസാബ്, അത് യഥാർത്ഥത്തിൽ ഫസോഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് ഖുർആനിൽ പറഞ്ഞത് ലൈസ ദാകൽ ഹിസാബ്, അതൊരു വലിയ വിചാരണ ഒന്നുമല്ല. ഇന്നമാ ദാകൽ അർള്, അത് വെറും അർളാണ്, ഇങ്ങനെ കാണിച്ചു തരിക. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ള കാര്യമാണത്. മനൂഖിഷൽ ഹിസാബ്, ആരോടെങ്കിലും ഒരു മുനാഖശ ചെയ്യപ്പെട്ടാൽ, കൃത്യമായി ഓരോന്നും ഓരോന്നും എണ്ണി ചോദിക്കപ്പെട്ടാൽ, യൗമൽ ഖിയാമത്തി ഉസ്ദിൻ, ഖിയാമത്ത് നാളിൽ അങ്ങനെ ചെയ്യപ്പെട്ടാൽ ഉസ്ദിൻ, അവൻ ശിക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് രൂപത്തിലുള്ള ഹിസാബുണ്ട്. ഓരോന്നും നിന്നോട് ചോദിച്ച് ഇതിനെന്താണ് നിനക്ക് മറുപടി പറയാനുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ നമുക്കൊന്നും തന്നെ മറുപടി പറയാൻ സാധിക്കുകയില്ല, ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതല്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഹിസാബുണ്ട്, അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ല, ഒരു ഹിസാബുമില്ലാതെ തന്നെ അള്ളാഹു തആല നമ്മെ രക്ഷപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വയദ്ഖുലുൽ ജന്ന മിൻഹാ ഉലൈ സബ്ഊന അൽഫൻ ബിഗൈരി ഹിസാബ്, ഒരു ദീർഘമായ ഹദീസിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ അവർ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. സഹാബത്ത് പല ചർച്ചയിലായി, കിതാബുത് തൗഹീദിന്റെ ഒക്കെ ഷർഹിൽ നമുക്ക് കണ്ടിട്ടുണ്ടാകും ഈ ഹദീസ്. സ്വർഗത്തിലേക്ക് വിചാരണ ഇല്ലാതെ പ്രവേശിക്കുന്നവർ ആ കൂട്ടത്തിൽ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് പല ചർച്ചകളും പറഞ്ഞു, അവർ ഒരുപക്ഷെ മുസ്ലിമായി തന്നെ ജനിച്ച ആളുകളായിരിക്കും, സഹാബത്തിന്റെ മക്കളായിരിക്കും. സഹാബത്തിൽ പലരും മുസ്ലിമായിട്ട് അല്ല ജനിച്ചത്, അഥവാ അവരുടെ ആദ്യ കാലഘട്ടം ജാഹിലിയ കാലഘട്ടമാണ്. അവർ സഹാബത്തിന്റെ മക്കളായിരിക്കും, അവർ മുസ്ലിമായി ജനിച്ചു, അവർ മുസ്ലിമായി തന്നെ മരണപ്പെട്ട ഇങ്ങനെ ആളുകളായിരിക്കാം. അങ്ങനെ പല ചർച്ചകൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം നടത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും പുറത്തു വന്നു, എന്നിട്ട് പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വലാ യക്തവൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് ആ 70,000 ആളുകൾ? ലഹസ്തർക്കൂൻ, അവർ റുഖിയ ചെയ്തു തരാൻ ആവശ്യപ്പെടുകയില്ല. ഇത് ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നത് റുഖിയ ചെയ്തു തരാൻ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടാൽ മാത്രമേ ശൈഖ് സുലൈമാൻ റുഹൈലി ഹഫിള്ള അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. വളരെ പ്രയാസപ്പെട്ട ഘട്ടത്തിൽ മാത്രമേ റുക്യ ചെയ്തുതരാൻ ആവശ്യപ്പെടുകയുള്ളൂ. അത് ഈ 70,000 പറയണമെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ തന്നെ എനിക്ക് റുക്യ ചെയ്തു തരൂ എന്ന് പറയാൻ പാടില്ല. മറിച്ച് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് പറയാം അത് ഇതിൽ നിന്നും ഒഴിവാണ് എന്ന്. എന്നാൽ ഒരുവൻ സ്വന്തമായി റുക്യ ചെയ്യാം അത് ഇതിനെതിരല്ല. കാരണം റുക്യ ചെയ്യുകയില്ല എന്നല്ല പറഞ്ഞത്, റുക്യ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല എന്നാണ്. എന്നാൽ വളരെ പ്രയാസമുള്ള സമയത്ത് ആവശ്യപ്പെട്ടാൽ അവൻ ഇതിൽ നിന്ന് പുറത്തു പോവുകയില്ല, അവൻ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. അതാണ് അദ്ദേഹം അതിന് വിശദീകരണമായി പറഞ്ഞത്. ഒരുപാട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞതാണ്. ശേഷം പറഞ്ഞത് എന്താണ്? വലായ തയ്യറൂൻ, അവൻ പക്ഷി നോട്ടമില്ല, അത് നിരുപാധികമാണ്, അത് പാടില്ല. ഒരു പക്ഷി അത് വലത്തോട്ടേക്ക് പറന്നു കഴിഞ്ഞാൽ അത് ഇന്ന നന്മയുടെ സൂചനയാണ്, മുന്നോട്ടേക്ക് പോകാം, ഇടത്തോട്ടേക്ക് പറന്നു കഴിഞ്ഞാൽ അത് പാടില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പക്ഷി നോട്ടവും മറ്റുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു തവക്കുലില്ലാത്ത ആളുകൾ. വലായ ചവൂൻ, അവർ ചൂടുവെക്കുകയുമില്ല. ഇതും ഒരു ചികിത്സാ രീതിയാണ്, ചൂടുവെച്ചുകൊണ്ട് കൈ എന്ന് പറയുന്നത്. അതിനും ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതും വളരെ പ്രയാസമുള്ള സന്ദർഭത്തിൽ അതിനാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതും കുഴപ്പമില്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിൽ പൂർണ്ണമായി തവക്കുൽ ചെയ്യുന്നവരായിരിക്കും എന്നാണ്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹിസാബും ഉണ്ടാവുകയില്ല. അത് പൂർണ്ണമായി അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഹീദ് ഷർത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശൈഖ് അത് കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ഒരു ഹിസാബുമില്ലാതെ രക്ഷപ്പെടുന്ന ആളുകൾ. നാളെ ഒരുപാട് ഉമ്മത്തുകൾ ഈ ഹിസാബിന് വിചാരണക്കുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ഉമ്മത്ത് മുതൽ അവസാനം വരെയുള്ള ആളുകളുണ്ട്. നമ്മൾ അവസാനത്തെ ഉമ്മത്താണ്, അവസാനത്തെ നബിയുടെ അനുയായികളാണ് നമ്മൾ. പക്ഷെ നമ്മൾ അവസാനമല്ല വിചാരണക്കെടുക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ഫദലിൽപ്പെട്ട, ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. നമ്മൾ അവസാനത്തിലാണ് ഭൂമിയിലേക്ക് വന്നതെങ്കിലും അവസാനത്തെ നബിയുടെ അനുയായികളാണ് നമ്മളെങ്കിലും അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫദല് കാരണത്താൽ അദ്ദേഹത്തിന്റെ ഉമ്മത്തിന് ആദ്യമായി വിചാരണക്കെടുക്കും. അവരെയാണ് ആദ്യം വിചാരണ ചെയ്ത് അള്ളാഹു തആല ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു ലാഖിറൂന മിൻ അഹ്ലി ദുനിയ, ദുനിയാവിലത്തെ അവസാനക്കാരാണ് നമ്മൾ. والاولون يوم القيامه المقضي لهم قبل الخلائق, മറ്റു പടപ്പുകളേക്കാളും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ആളുകളുമാണ് നമ്മളാണ് ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, തൗഹീദ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകളിൽ ആദ്യമായി അവനോട് വിചാരണ ചെയ്യുക അവന്റെ നിസ്കാരത്തെ കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലുമാ യുഹാസബു ബിഹി അൽഅബ്ദു അസ്സലാഹ്, ജനങ്ങളോട് ആദ്യമായി അവരുടെ ഹിസാബ് നടത്തപ്പെടുക അമലുകളുടെ കൂട്ടത്തിൽ, അത് അസ്സലായാണ്, നിസ്കാരത്തെ കുറിച്ചാണ്. വേറെ ഹദീസിൽ കാണാം, ആർക്കെങ്കിലും അത് എളുപ്പമായാൽ അവന്റെ ബാക്കി കാര്യങ്ങളെല്ലാം എളുപ്പമായിട്ടുണ്ടാകും. എന്നാൽ ആർക്കെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രയാസമായ ചോദ്യങ്ങളാണ് വന്നതെങ്കിൽ, വിചാരണയാണ് വന്നതെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ ഹിസാബിൽ രക്ഷപ്പെടാൻ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയമാണ്. 5 നിർബന്ധ നിസ്കാരം, അത് കൃത്യമായി അതിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഹിസാബിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമ്മൾ നിസ്കാരം നന്നാക്കുക എന്നുള്ളത്. കാരണം നിസ്കാരം എളുപ്പമായാൽ അത് സ്വാഭാവികമായി മറ്റെല്ലാ കാര്യങ്ങളും തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം അറിയും എന്ന് പറയുന്നതല്ല മോശത്തരത്തിൽ നിന്നും മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്നും അവനെ തടയുന്നത്. നല്ല നിസ്കാരം എന്ന് നിർവഹിച്ചാൽ അവന് എളുപ്പമാണ്. അത് ബാക്കിയുള്ള അതിനിടയിലുള്ള സമയത്തെല്ലാം അവൻ അള്ളാഹു തആല അതിനുള്ള സംരക്ഷണം നൽകും, തിന്മകളിൽ നിന്നുള്ള സംരക്ഷണം നൽകും. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅവ്വലുമാ യുഖ്ലാ ബൈന നാസ്, ജനങ്ങൾക്ക് പരസ്പരം ഇടയിലുള്ള ഒരുപാട് കലാ ഉണ്ടാകും. അള്ളാഹുമായിട്ടുള്ള ഇടപാടുണ്ട്, അതാണ് അമലുകൾ. ജനങ്ങൾക്ക് പരസ്പരം ഒരുപാട് കലാകളുണ്ട്, അത് ആദ്യമായി നടത്തുന്നത് ഫിദ്ദിമാ, രക്തത്തിന്റെ വിഷയത്തിലാണ്. ആരെങ്കിലും ഒരാൾ അന്യായമായി വധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. അന്യായമായി ഒരാളെയും വധിക്കാൻ പാടില്ല. ഒരു കാഫിറിനെ പോലും അന്യായമായി വധിക്കുക എന്ന് പോയിട്ട് ഒരു സൂചി കൊണ്ട് ഉപദ്രവിക്കുക എന്നതുപോലും നമുക്ക് പാടില്ല. അപ്പോൾ രക്തത്തിന്റെ വിഷയത്തിലായിരിക്കും ആദ്യമായി ജനങ്ങൾക്ക് തമ്മിലുള്ള കലാ ഉണ്ടാവുക. അള്ളാഹുമായിട്ടുള്ള ഇടപാടുകളിൽ ആദ്യം നിസ്കാരമാണെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടത് ആദ്യം രക്തമായിരിക്കും, പിന്നീട് സാമ്പത്തികമായ ഇടപാടുമെല്ലാം അതിന്റെ താഴെ വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ഇടപാടുകളും അള്ളാഹു തആലയുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിനാൻ നാളെ വിചാരണക്ക് എടുക്കപ്പെടുമെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ അമലുകൾ ചെയ്യുക. ഇനി ജനങ്ങളുമായി നമ്മൾ ചെയ്യേണ്ടതായ ബാധ്യതകളിൽ ഇത് ഞാൻ കൃത്യമായി ബാധ്യത നിർവഹിച്ചിട്ടില്ല എങ്കിൽ, അവരോട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ദുൽമ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഏത് മേഖലയിലാകട്ടെ, അത് അള്ളാഹു തആല നാളെ വിചാരണക്കെടുക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹിസാബ് എളുപ്പമുള്ള ഹിസാബാക്കി തരുമാറാകട്ടെ. നമ്മുടെ മഹ്ഷറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അവന്റെ വഫ്ദുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അതിഥികളായി അള്ളാഹു നമ്മെ പരിഗണിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, اللهم اجرنا من النار. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. اللهم انا نسالك الجنه وما قرب اليها من قول او عمل. ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والله اعلم, وصلى الله على نبينا محمد وعلى اله وصحبه وسلم. سبحانك اللهم وبحمدك, اشهد ان لا اله الا انت, استغفرك واتوب اليك.